الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأزواجه الطاهرات أمهات المؤمنين وتابعين وتابع التابعين لهم بإحسان إلى يوم الدين أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين اللهم دمر أعداءنا وأعداء الدين مزقهم كل ممزق فرق جمعهم وكل حدهم وأقل عددهم اللهم لا تبلغهم الآمال انصر من نصر دين سيدنا محمد صلى الله عليه وسلم اجعلنا منهم وخذل من خذل دين سيدنا محمد صلى الله عليه وسلم ولا تجعلنا منهم أرنا الحق حقا أرزقنا اتباعه وأرنا الباطل باطلا أرزقنا اجتنابه اللهم إنا نعوذ بك من علم لا ينفع وقلب لا يخشع وبطن لا تشبع وعين لا تدمع ودواء لا يستجاب ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المجرمين في عذاب جهنم خالدون لا يفتر عنهم وهم فيه مبلسون وما ظلمناهم ولكن كانوا هم الظالمين ونادوا يا مالك ليقضي علينا ربك قال إنكم ماكثون لقد جئناكم بالحق ولكن أكثركم للحق كارهون أم أبرموا أمرا فإنا مبرمون أم يحسبون أنا لا نسمع سرهم ونجواهم بلى ورسلنا لديهم يكتبون ബഹുമാനികളെ വിശുദ്ധ മദീനവാസികളെ ശ്രോതാക്കളെ സഹോദരന്മാരെ പണ്ഡിതന്മാരെ വിദ്യാർത്ഥികളെ സഹോദരികളെ അസ്സലാമു അലൈക്കും നാം സംസാരിച്ചു വരുന്ന ഒന്നോ ഒന്നര വർഷങ്ങളോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന വിഷയമായ പരലോകം അന്ത്യനാൾ അതിൻ്റെ അടയാളങ്ങൾ അതിനോട് ചുറ്റിപ്പറ്റി പഠിക്കേണ്ട കാര്യങ്ങൾ വിപത്തുകൾ ഇബ്തിലാഅകൾ പരീക്ഷണങ്ങൾ ഫിതനുകൾ പോലത്തതായ പല ചർച്ച പല വിഷയങ്ങൾ നീണ്ട ചർച്ചകളിലൂടെ നാം കേട്ടുകഴിഞ്ഞതായ വിഷയങ്ങളാണ് അതിൽ നിന്നിട്ടെല്ലാം അല്പം വിട്ടുനിന്ന് ഒരു മഹാവ്യക്തിയെ കുറിച്ച് ആണ് നാം ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ അടുത്ത് തന്നെ വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങാം. ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കൽ അനിവാര്യമായതുകൊണ്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക കേസറ്റ് നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ ശബ്ദങ്ങളിലൂടെ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾക്ക് ഉപയോഗപ്രദമായത് നാം തിരഞ്ഞെടുക്കാറ് പതിവുള്ളത് കൊണ്ട് തന്നെ അവരെയും പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ചെലുത്തുന്നു. നമ്മുടെ സ്ഥിരം ക്ലാസ് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് പേര് പറയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശുഹുറത്ത് ഉള്ള പേര് അറിയപ്പെട്ട പേര് പറയാതെ അറിയേണ്ടതാണ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെയാണ് ഞാൻ ആദ്യമായി മുമ്പിൽ വെക്കുന്നത്. ആരാണ് എന്ന് നിങ്ങൾ അറിയട്ടെ അറിയാതിരിക്കട്ടെ, ആരും പേര് പറയരുത്. അദ്ദേഹത്തിൻ്റെ വിശേഷ നാമങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളും കേൾക്കുമ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര് അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ എന്നാണ്.
അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അതീഖ് എന്നാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് രണ്ടു വർഷവും മൂന്നോ ആറോ മാസങ്ങൾക്ക് ശേഷം ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പഴയ പേര് അബ്ദുൽ കഅബ എന്നായിരുന്നു. അദ്ദേഹം ഖുറൈശി വംശത്തിൽ, പ്രത്യേകിച്ചും പൊതുവെ വംശങ്ങളുടെയും തറവാടുകളുടെയും കബീലകളുടെയും പ്രത്യേകതകളിൽ സ്പെഷ്യലിസ്റ്റ് നേടിയതായ മഹാവ്യക്തിയാണ്. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ കള്ളുതീരെ തൊട്ട് തീണ്ടാത്ത, കുടിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ, എന്റെ അഭിമാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സംരക്ഷതയ്ക്ക് അത് അനിവാര്യമാണ്, കള്ളൊഴിവാക്കുക, അതുകൊണ്ടാണ് ഞാൻ കള്ളു തൊടാത്തതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം അമുസ്ലിമായിരുന്ന കാലഘട്ടത്തിൽ തന്നെ, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ, ആരുടെയെങ്കിലും കടം വീട്ടേണ്ടതുണ്ടെങ്കിൽ, വീട്ടാൻ കഴിവില്ലാത്തവരാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വീടായിരുന്നു അവരുടെ അവശരുടെ അഭയകേന്ദ്രം. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ വമ്പിച്ച കച്ചവടത്തിൽ പേരെടുത്ത വ്യക്തിയായിരുന്നു അറബികളുടെയിൽ. അദ്ദേഹത്തിന്റെ തറവാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറവാടും മുർറത്ത് ബിനു കഅബ് എന്ന പേരിൽ ഏറ്റുമുട്ടുന്നു. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിലും പട്ടുകച്ചവടക്കാരനായിരുന്നു, വസ്ത്രക്കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും ആരാണ് എന്നത്. ചോദിക്കണോ നിങ്ങൾ തന്നെ മറുപടി നൽകും? വിദ്യാർത്ഥികളല്ലാത്തവർ മറുപടി നൽകാൻ പറ്റുമെങ്കിൽ നൽകട്ടെ. പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളൊക്കെ പേര് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അതീഖ് എന്നാണ്. ശേഷം അദ്ദേഹത്തിന്റെ പ്രത്യേകതകളൊക്കെ നാം കേട്ടുകഴിയുകയും ചെയ്തു. വീണ്ടും പറയാം, അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഏകദേശം 40,000 ദിർഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. 35,000 ദിർഹമകളെ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു. അദ്ദേഹം മക്കയിൽ വെച്ചിട്ട് ധാരാളം ഇസ്ലാമതം വിശ്വസിച്ച വേളയിൽ അക്രമിക്കപ്പെട്ട വ്യക്തിയായിരുന്നു, ദ്രോഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അഥവാ മക്കക്കാര്യങ്ങൾ അദ്ദേഹത്തെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം അള്ളാഹുവിന്റെ റസൂല് ദ്രോഹം അധികരിച്ചപ്പോൾ അവിടെ നിന്ന് ഹിജറ പോകാൻ വേണ്ടി 100-ൽ പരം വ്യക്തികളോട് കൽപ്പിച്ചു. എന്നിട്ട് 101 പേര് അവിടെ നിന്ന് ഹിജറ പോയി. 100 പേര് മാത്രമേ അവരിൽ നിന്നിട്ട് മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഒരു വ്യക്തി അഥവാ 101-ാമത്തെ വ്യക്തി അവിടെ ഹബ്സീനിലേക്ക് എത്തിയപ്പോൾ അമുസ്ലിമാവുകയും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കാലയെക്കൂട്ടി അദ്ദേഹം ശരിക്ക് മുസ്ലിമാവാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കയറിക്കൂടാത്തത് കൊണ്ട് തന്നെ. ആ വേളയിൽ ഈ വ്യക്തി എന്തു ചെയ്തു? ഹിജ്റ പോകാൻ വേണ്ടി പാടുപെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം ചോദിച്ചു. നബി അനുവാദം നൽകിയതനുസരിച്ച് അദ്ദേഹം ഹബ്സീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു, ദ്രോഹം കൊണ്ട് സഹിക്കവയ്യാത്തതിനാൽ. അങ്ങനെ വഴിമധ്യ വെച്ചിട്ട് ഇബ്നു ദഗ്ന എന്ന പേരിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന് പിടികൂടി. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ വ്യക്തി ഇവിടെ നിന്ന് ഹിജ്റ പോകാൻ പാടുള്ളതല്ല. നിങ്ങളെന്ന് പറഞ്ഞാൽ അവശരുടെ അഭയ കേന്ദ്രമാണ്. നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും ധാരാളം സഹായം നേടാൻ സാധിക്കുന്നു. നിങ്ങളെപ്പോലത്തവർ ഹിജ്റ പോകാൻ സാധിക്ക പാടുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ അധീനത്തിൽ ഇറങ്ങേണ്ടതാണ്. കാഫിരുകളുടെ ഇടയിൽ ഒരു സമ്പ്രദായമുണ്ട്. എന്താണ്? ഒരു വ്യക്തി ശത്രുവാണെങ്കിൽ ആ ശത്രുവിനെ കൊണ്ടുവന്നിട്ട് അവിടെ ആർക്കൊക്കെയാണ് അദ്ദേഹത്തോട് ശത്രുതയുള്ളത്, ആ ശത്രുതയുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു കൊള്ളുന്നവർ വന്നിട്ട് ഇദ്ദേഹം എന്റെ അഭയത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് തൊടാൻ പാടുള്ളതല്ല. അവരുടെ നിയമം അങ്ങനെയാണ്. അങ്ങനെ ഇബ്നു ദഗ്ന പറയുന്നു, ഈ വ്യക്തി എന്റെ അധീനത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ മക്കക്കാഫിങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെടാം. അദ്ദേഹം കാട്ടിക്കൂട്ടാറുള്ളതായ ആരാധനയുണ്ടല്ലോ, അഥവാ നമസ്കാരം, അത് ഞങ്ങൾക്ക് കണ്ടു സഹിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അത് മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് കാട്ടരുത്. അദ്ദേഹം ഒളിച്ചിട്ട് വീട്ടിൽ നിന്നിട്ടോ എവിടെ വെച്ചിട്ടും കാട്ടിക്കോട്ടെ എന്നല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കാട്ടാൻ സമ്മതിക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ദഗ്ന അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നമസ്കരിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഈ വ്യക്തി വീട്ടിൽ വെച്ചിട്ട് നമസ്കാരം ആരംഭിച്ചു. സഹിക്ക വയ്യാത്തത് കൊണ്ട് വീട്ടിന്റെ പുറത്ത് വെച്ചിട്ട് പിന്നെ അകത്തുള്ള നമസ്കാരം പുറത്താക്കി മാറ്റി. അപ്പോൾ മക്കാര് ശബ്ദമുണ്ടാക്കി, ഇദ്ദേഹത്തിന്റെ ഖുർആൻ ശബ്ദങ്ങൾ ഞങ്ങളിലേക്ക് വരാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇബ്നു ദഗ്ന, നീ അദ്ദേഹത്തിന്റെ ആ അഭയത്വം ഏറ്റെടുത്തതിൽ നിന്നിട്ട് പിൻവലിക്കുക എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇബ്നു ദഗ്ന അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കാമെന്നല്ലേ എന്നോട് ഏറ്റെടുത്തത്. നിങ്ങളിപ്പോൾ പുറത്ത് നമസ്കരിക്കാൻ ആരംഭിച്ചത് കൊണ്ട് ഇതാ മക്കാര് എന്നോട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുകയുണ്ടായി, എന്നാൽ നിന്റെ അഭയം എനിക്ക് ആവശ്യമില്ല, എനിക്ക് അള്ളാഹുവിന്റെ അഭയം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇത് ഇബ്നു ദഗനയെ ഈ വ്യക്തി ഒഴിവാക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വിശദീകരണം, ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിലേക്കാണ് നിങ്ങളെ ഞാനിപ്പോൾ ക്ഷണിക്കാൻ പോകുന്നത്. എന്നാൽ നബിജുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഏ മുതൽ ദജ്ജ് വരെ നടത്തിയതായ സർവ ഗസ്വത്തുകളിലും ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥാപുരുഷൻ നബിജുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി എല്ലാ യുദ്ധങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരത്തിൽ നിന്നിട്ട് പിൻവലിച്ച് പിന്തിരിഞ്ഞ് ഓടിയതായ സഹാബാക്കൾ ഓടിയതായ രണ്ട് രംഗമാണ് ഉണ്ടായത്. ഒന്ന് ഉഹദ് രണാങ്കണത്തിൽ, മറ്റൊന്ന് ഇന്നലെ രാത്രി നിങ്ങൾ കേട്ടതായ സംഭവത്തിൽ ഹുനൈൻ യുദ്ധത്തിൽ. ഇങ്ങനെയുള്ള രണ്ട് യുദ്ധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരത്തിൽ നിന്നിട്ട് സഹാബാക്കൾ പിന്തിരിഞ്ഞോടിയപ്പോൾ നമ്മുടെ കഥാപുരുഷൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. ഏകദേശം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ കച്ചവടത്തിലും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായിരുന്നു. എന്നിട്ട് അത് കാരണത്താൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു, മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാമി ഇല്ലാ കാനത് ലഹു കബീ. നിങ്ങൾ പറയുന്നുണ്ടോ, ഞാൻ പറയണം. റളിയല്ലാഹു തആല അൻഹു. ആ ഹദീസ് കംപ്ലീറ്റ് ഓതിയാ പിന്നെ ആള് പുറത്തു വരും, അതാണ് ഞാൻ ഓതാത്തത്. അൽഹംദുലില്ലാ. അപ്പോൾ ഇതുവരെ നാം കേട്ടതായ നമ്മുടെ കഥാപുരുഷൻ ഇതുവരെ പ്രത്യേകം ഒരു വിഷയമെടുത്ത് സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ തലഅത്തു ശംസു അലാ റജുലിൻ വലാ ഗർബത മാ തലഅത്തു ശംസു അലാ റജുലിൻ വലാ ഗർബത അഫ്ളല മിൻ അബീബക്കർ بعد النبيين او كما قال عليه الصلاه والسلام നബിമാർക്ക് ശേഷം, ലക്ഷത്തോളം വരുന്ന നബിമാർക്ക് ശേഷം സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്തിട്ടില്ല ഒരു മനുഷ്യന്റെ തലയ്ക്ക് മീതെ. ആരേക്കാൾ? അബൂബക്കറിനേക്കാളും ശ്രേഷ്ഠതയുള്ളതായ മനുഷ്യന്റെ തലയുടെ മീതെ. എന്ന് പറഞ്ഞാൽ നബിമാർ കഴിച്ച ലോകത്ത് ജീവിക്കുന്ന ഷിട്ടുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതെ, നബി പറയുന്നു, മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഞാൻ ആരെയും ക്ഷണിച്ചിട്ടില്ല, ഇല്ലാ കാനത് ലഹു കബ്വ, ആ ക്ഷണിക്കുന്ന വേളയിൽ എല്ലാ വ്യക്തിക്കും ഒരു തറത്തുണ്ടാവാറുണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചിട്ട് അല്പം ആലോചിച്ചിട്ട് ഇസ്ലാമാവാം മുസ്ലിമാവാം എന്ന് വെക്കാറുണ്ടായിരുന്നു. ഗൈറ അബീബക്കർ, അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനുവദിച്ച് അദ്ദേഹത്തിന് ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ആദ്യത്തെ പടിയിൽ ആദ്യത്തെ നിമിഷത്തിൽ തന്നെ ഒരു തറദ്ദും കൂടാതെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൻ റസൂലുള്ളാ എന്ന് പറഞ്ഞ വ്യക്തി അബൂബക്കർ ആയിരുന്നു. ആ ഈ അബൂബക്കർ അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അറിഞ്ഞില്ല, അബ്ദുല്ലാ അബൂബക്കറിന്റെ പേരാണ്. അബൂബക്കർ പേരല്ലല്ലോ, പേരല്ല അബൂബക്കർ, പിന്നെയോ കുന്യത്ത് എന്നാണ് അറബിയിൽ പറയുക. അബൂബക്കർ കുന്യത്താണ്, പേരല്ല, പേര് അബ്ദുല്ലാ എന്നാണ്. അബൂബക്കർ ഇബ്നു ഇബ്നി അബി ഖുഹാഫ എന്നാണ് പറയുക. അബി ഖുഹാഫ ആരാണ്? വാപ്പ. അവരുടെ പേരെന്താണ്? ഉസ്മാൻ. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ, അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്ന് പറയുമ്പോൾ ആർക്കും അത് അബൂബക്കർ ആണെന്ന് പെട്ടെന്ന് തോന്നുകയില്ല. കാരണം അദ്ദേഹം അറിയപ്പെട്ട പേര് അതല്ലാത്തത് കൊണ്ട്. ഉസ്മാൻ അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ ഇബ്നു അംർ അൽ ഖുറശി അത്തൈമി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട് നാം കേട്ടതാണ് അബ്ദുല്ലാ അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദു മനാഫ് ഖുസൈയ് കിലാബ മുർറത്ത് എന്ന് പറയുന്ന ഏഴാമത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയും അബൂബക്കർ സിദ്ദീഖിന്റെ വാപ്പയും അവിടെ വെച്ചിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ഒരേ വാപ്പയാണ് എന്നർത്ഥം. അപ്പോൾ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരനാണ്. എന്നാൽ അവരുടെ ഉമ്മയും അങ്ങനെ തന്നെയാണ്, തെയ്മ ഗോത്രമാണ്. അതേ സമയത്ത് ഖുറൈശി വംശത്തിൽപ്പെട്ടവരാണ്. ഈ വംശം അഥവാ തെയ്മ ഗോത്രം മുഴുവനും അമാനത്തിൽ ഏറ്റവും പ്രശസ്തി നേടിയതായ കുടുംബമായിരുന്നു. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തരായിരുന്നു അവർ മുഴുവനും. എല്ലാവരും വിശ്വസിക്കുന്ന, എല്ലാവരും സൂക്ഷിപ്പ് സ്വത്തായിട്ട് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ തെയ്മ ഗോത്രക്കാരുടെ അടുക്കൽ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വെളുത്ത മനുഷ്യനായിരുന്നു, മെലിഞ്ഞൊട്ടിയ മനുഷ്യനായിരുന്നു. പറയുന്നു, അദ്ദേഹത്തിന്റെ ആരുടെയുമുള്ളതായ ഈ സൈഡിലുള്ളതായ എല്ല് മെലിഞ്ഞൊട്ടിയത് കാരണത്താൽ വസ്ത്രം എത്ര എത്ര കെട്ടിയാലും നിൽക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മഞ്ചറ സൗബഹൂപയല സ്വർഗത്തിന്റെ വാസന ശ്വസിക്കാൻ സാധിക്കുന്നതല്ല. ഒരു മനുഷ്യൻ അഹംഭാവിയായും കൊണ്ട് വസ്ത്രത്തെ താഴ്ത്തി വലിച്ചു നടന്നാലെന്ന ഹദീസ് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ പെടുമോ റസൂലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിച്ചു. അപ്പോൾ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നക ലം തജുറഹു ഖുയല, നിങ്ങൾ അഭിമാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കിബ്ര് കൊണ്ടോ അഹംഭാവം കൊണ്ടോ അല്ലായിരുന്നു അല്ല അബൂബക്കറെ നിങ്ങളുടെ വസ്ത്രം വലിയാറുള്ളത് അല്ലെങ്കിൽ താഴ്ന്നു പോകാറുള്ളത്. നിങ്ങൾ മെലിഞ്ഞൊട്ടിയ മനുഷ്യനായതുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ആയിനത്തിൽ പെട്ടാളല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. മുഖത്ത് നിറഞ്ഞ മാംസമില്ലാത്ത മെലിഞ്ഞൊട്ടിയ ആ സ്വഭാവം മുഖത്തിലും പ്രകടമായി കാണുന്ന വ്യക്തിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്നാൽ അവരുടെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം രണ്ടര വർഷം കഴിഞ്ഞ ശേഷം ജനിച്ചവരാണ് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നാം ഇന്നലെ കേട്ടു, 20-ൽ കൂടുതൽ മുടി നബിയുടെ തലയിൽ നരക്കപ്പെട്ടിരുന്നില്ല. അതേസമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുടി മിക്കവാറും നരച്ചത് കാരണത്താൽ അവർ സാധാരണ മൈലാഞ്ചി കൊണ്ടും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യാർത്ഥം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച് നബി പറയാറുള്ളതാണ് ജന്നിബുസ്സവാദ, നിങ്ങൾ ഈ മുടി നരച്ചു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ എന്ത് വരുത്തണം, ആ വെളുപ്പ് മാറ്റണം. പക്ഷെ വെളുപ്പ് മാറ്റുന്ന വേളയിൽ എന്ത് പാടുള്ളതല്ല, നിങ്ങൾ മൈലാഞ്ചി പോലോത്തത് കൊണ്ട് വെളുപ്പ് മാറ്റുമ്പോൾ അവിടെ കറുത്ത പെയിന്റോ അല്ലെങ്കിൽ ഷൂവിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ കറുപ്പ് പാടുള്ളതല്ല, കറുപ്പ് ഒഴിവാക്കുക എന്ന് പഠിപ്പിച്ചതനുസരിച്ച് മൈലാഞ്ചിയുടെ കൂടെ കെട്ടമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടാറുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ കറുത്ത മൈലാഞ്ചി എന്ന് തന്നെ പേര് പറയാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെളുപ്പിനെ മാറ്റം വരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചതാണ്. അത് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉള്ള ഹദീസും കൂടിയാണ്. അതനുസരിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖത്മോട് കൂടി മൈലാഞ്ചി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അവരുടെ താടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച വ്യക്തി പുരുഷന്മാരിൽ നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ആണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഉറഖത്ത് ഇബ്നു നൗഫൽ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്, ഉസ്മാൻ ഇബ്നു ഹുവൈരിസ്, സയ്യിദ് ഇബ്നു അംറ് ഇബ്നു നുഫൈല പോലത്തെതായ പ്രത്യേക വിഭാഗം ഇസ്ലാം മതം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്ന വിഭാഗമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തൗഹീദിനെ അവർ പേര് നടക്കാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ സയ്യിദ് ഇബ്നു അംറ് ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന ഉമർ ഇബ്നു ഖത്താബിന്റെ മകനായി വരുന്ന ആ വ്യക്തി, ഉമറുൽ ഖത്താബ് അദ്ദേഹത്തിന്റെ അളേപ്പയുടെ മകൻ, ആയി വരുന്നതായ അളേപ്പ മൂത്തപ്പാരുടെ മക്കളാണെന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ആ വ്യക്തി തൗഹീദിൽ തന്നെ അടിയുറച്ചു നിന്നതായ വ്യക്തിയായിരുന്നു. അദ്ദേഹമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിനെ ഇസ്ലാം മതം ഇവിടെ വരുന്നതിന് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പും പരിചയപ്പെടുത്തി കൊടുക്കാൻ കാരണക്കാരനായിരുന്നത് സയ്യിദ് ഇബ്നു അംറ് ഇബ്നു നുഫൈൽ. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ചതായ വ്യക്തിയായിരുന്നു. ഉമറുൽ ഖത്താബിന്റെ കുടുംബക്കാരനാണ് അദ്ദേഹം. ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹത്തിനോട്. അദ്ദേഹം ബിംബത്തിന് ആരാധിച്ചിട്ട് തന്നെയില്ല. ബിംബത്തിന് ആരാധിക്കുന്നവരെ കണ്ടാൽ അദ്ദേഹം വെറുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ബിംബത്തിന് അറുത്തു കൊടുത്തിട്ട് തന്നെയില്ല. അദ്ദേഹം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ട് തന്നെയില്ല, ആരാധിച്ചിട്ടും തന്നെയില്ല. അദ്ദേഹം പെൺകുട്ടികളെ വധിക്കുന്നതായ വിഭാഗമായിരുന്നു അറബികൾ എന്നിട്ടൊരു വിഭാഗമെന്ന് നമുക്കറിയാം. അങ്ങനെ വധിക്കുന്നതായ വിഭാഗത്തിന്റെ മുമ്പിൽ പോയിട്ട് ആർക്കെങ്കിലും പെൺകുട്ടികളെ ആവശ്യമില്ലെങ്കിൽ ആ പെൺകുട്ടികളെ എനിക്ക് വിട്ടുതരുക എന്ന് പറഞ്ഞുകൊണ്ട് ആ വധശിക്ഷയിൽ നിന്നിട്ട് രക്ഷ പ്രാപിക്കാനും രക്ഷ നൽകാൻ വേണ്ടിയും പാടുപെടാറുള്ള ആളായിരുന്നു ആര്, സയ്യിദ് ഇബ്നു അംറ് ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന വ്യക്തി റളിയല്ലാഹു തആല അൻഹു എന്ന് നമുക്ക് പറയാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അദ്ദേഹം നബി വരുമ്പോൾ ഇല്ല, പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പൊറുക്കലിനെ തേടാം എന്ന് മകന് കൽപ്പിച്ചതായിട്ടും സഹീഹ് ഹദീസിൽ കാണും. എന്നാൽ മക്കക്കാരിൽ നിന്നിട്ട് ഒരു വിഭാഗത്തെ കുറിച്ച് നമുക്കറിയാം, അല്ലെങ്കിൽ പൊതുവെ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചതായ ഒരു വിഭാഗത്തെ കുറിച്ച് നമുക്കറിയാം. ഇദാ ബുശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖലീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദസ്സുഹു ഫിത്തുറാബ അലാ സാഅ മാ യഹ്കുമൂൻ. ഇദാ ബുശിറ അഹദുഹും ബിൽ ഉൻസാ, അവരോട് പെൺകുട്ടിയാണ് നിന്റെ ഭാര്യ നിനക്ക് ജനിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം പകർച്ചയാവുന്നതാണ്, അവർക്ക് വെറുപ്പുണ്ടാവുന്നതാണ്. എന്നിട്ട് ആ പെൺകുട്ടിയെ മണ്ണിൽ പൂഴ്ത്തി ജനങ്ങളുടെ മധ്യയിൽ നിന്നിട്ട് മറക്കണോ? അല്ല. എങ്ങനെയാണ് ആ അയിബിൽ നിന്നിട്ട് ആ കുറവിൽ നിന്നിട്ട് രക്ഷപ്രാപിക്കുക എന്നതിൽ അവർ പാടുപെടലായിരുന്നു പതിവ്. അറബികളിൽ നിന്നിട്ട് ഒരു വിഭാഗമെന്ന് അവർ അള്ളാഹു ആക്ഷേപിക്കുന്നു. ആ ഇനം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വരേക്കും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബക്കാരനായ ഈ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന മഹാൻ, ആരെല്ലാം അങ്ങനെയുള്ളതായ ശിക്ഷ, അങ്ങനെയുള്ളതായ ഉഖ്ദുൽ ബനാത്ത് എന്ന് പറയുന്നതായ കുറ്റം പാപം ചെയ്യുന്നുവോ അങ്ങനെയുള്ളവരുടെ അടുക്കൽ പോയിട്ട് അതിൽ നിന്നിട്ട് രക്ഷ നൽകാൻ വേണ്ടി പാടുപെടാറുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മറ്റൊന്നുകൂടി, ഉമറുൽ ഖത്താബും ആ കുറ്റം ചെയ്യാത്ത ആളായിരുന്നു എന്ന് നാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമറുൽ ഖത്താബിന്റെ കുടുംബക്കാരന് ഇതിന് വേണ്ടി പാടുപെടുമ്പോൾ ഈ കുടുംബം ബനി അദി ഗോത്രക്കാരാകുന്ന ഈ കുടുംബം തീരെ തന്നെ പെൺകുട്ടികളെ വധിക്കുന്ന കുടുംബമല്ല എന്നത് ഇതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. ചരിത്രത്തിലൂടെ പറയപ്പെടാറുള്ളതായ ഒരു കിംവദന്തിയുണ്ട്, എല്ലാവരും പറഞ്ഞു കേൾക്കാറും പല കേസറ്റുകളിലൂടെയും പല വാദുകളിലൂടെയും കേൾക്കാറുള്ളതാണ്. ഉമറുൽ ഖത്താബ് പറയാറുണ്ട്, എന്റെ ജാഹിലിയ കാലഘട്ടം ഞാൻ ഓർക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിരിക്കും, ചിലപ്പോൾ ഞാൻ കരയുമെന്ന്. ഒന്ന് കരയലപ്പോഴാണ് എന്റെ സ്വന്തം പെൺകുട്ടിയെ ഞാൻ പൂഴ്ത്തിയപ്പോൾ, മണ്ണിലേക്ക് കബർ കുഴിച്ചിട്ട് പൂഴ്ത്തിയ വേളയിൽ ആ പെൺകുട്ടി എന്റെ താടിയിലുള്ളതായ മണ്ണിനെ നീക്കും കൊണ്ടിരുന്നു. അങ്ങനെ ആ സന്ദർഭത്തിൽ പോലും എനിക്ക് തീരെ കൃപയോ അനുഗ്രഹമോ ആ കുട്ടിയോട് തോന്നിയിരുന്നില്ല, അങ്ങനെ ഞാൻ പൂഴ്ത്തി കളഞ്ഞു എന്ന് ഉമർ പറഞ്ഞതായിട്ട് കിംവദന്തി പറയപ്പെടാറുണ്ട്, കെട്ടുകഥ പറയപ്പെടാറുണ്ട്. മറ്റൊന്ന്, ഞാൻ തന്നെ പൂജിക്കാറുള്ളതായ ഈത്തപ്പഴത്തെ എനിക്ക് വിശപ്പ് വരുമ്പോൾ ഞാൻ തന്നെ തിന്നാറുമുണ്ട്, അതോർക്കുമ്പോൾ ഞാൻ ചിരിക്കാറുമുണ്ട് എന്ന് ഉമർ പറഞ്ഞു എന്നാണ് കഥ. എന്നാൽ കഥയിൽ ഈ കഥ ശരിയല്ല എന്നതിലേക്കുള്ള മറ്റൊരു തെളിവായിട്ട് നമുക്ക് ഉദ്ധരിക്കാം, അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായ ഈ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ ആയിരുന്നു മക്കത്ത് ആരെല്ലാം പെൺകുട്ടികളെ വധിക്കുന്നുണ്ടോ, പെൺകുട്ടികളെ പൊഴുത്തുന്നുവോ ജീവനോടുകൂടി, അവരതിൽ നിന്നിട്ട് നീക്കം ചെയ്യാൻ വേണ്ടി പാടുപെട്ട വ്യക്തിയായിരുന്നു. അപ്പോൾ ബനു അദി ഗോത്രമോ പ്രത്യേകിച്ച് ഖുറൈശ് വംശമോ ഇങ്ങനെയുള്ള ജോലി ചെയ്തവരല്ലായിരുന്നു, അത് പ്രത്യേക വകുപ്പാണ്, അത് വേറെ വകുപ്പാണ്, ഈ വകുപ്പിൽ പെട്ടവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നതിന്റെ അർത്ഥം ഉമർ ജാഹിലിയ കാലഘട്ടത്തിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കലല്ല. നാം ഇവിടെ ചരിത്രത്തിൽ ഹിന്ദുക്കളുടെ ഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും പുരാണങ്ങളിലുമല്ല, മക്കയിലുള്ളതായ മുഹമ്മദ് എന്ന പേരിൽ വരാൻ പോകുന്ന മഹാമിദ് വരാൻ പോകുന്നതായ ആ ഭൂമിയിലുള്ളതായ പർവ്വതങ്ങളുടെ എണ്ണം പറഞ്ഞപ്പോൾ, ആ എണ്ണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ രാത്രിയിലുള്ള ക്ലാസുകളിലൂടെ കേൾപ്പിച്ചപ്പോൾ അതിൽ ഉമറിന്റെ പർവ്വതമെന്നും ആ പർവ്വതത്തിന് പേര് പറയാറുണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ചരിത്രകാരന്മാർ പറയാറുണ്ട് ഉമറിന്റെ പർവ്വതമെന്ന് ആ പർവ്വതത്തിന് പേര് പറയാൻ കാരണം കള്ളസംഘത്തിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് അവിടെ ഇത് വരുന്നതായ ഇത് കച്ചവട കാഫിലകളെയെല്ലാം അപഹരിക്കാൻ വേണ്ടിയും അതിന് പ്രത്യേകം കേന്ദ്രം കണ്ടുപിടിക്കാറുണ്ടായിരുന്നു പർവ്വതത്തിന്റെ മീതെ കയറിയിട്ട് ഉമർ എന്ന് പറയപ്പെടാറുണ്ട് എന്നാണ്. ഏതായാലും ഇരിക്കട്ടെ, നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. എന്നാൽ സയ്യിദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ എന്ന മഹാവ്യക്തി തൗഹീദിൽ ഇസ്ലാമിന് മുമ്പ് തന്നെ അടിയുറച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഒരവസരത്തിൽ മക്കയിൽ വെച്ചിട്ട്, യാ മഅശറ ഖുറൈശ്, അദ്ദേഹം അസ്മ റളിയല്ലാഹു തആല അൻഹയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, സയ്യിദ് ഇബ്നു അംറു ഇബ്നു നുഫൈലിനെ ഞാൻ മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. അദ്ദേഹം ഇസ്ലാമിന് മുമ്പ് അദ്ദേഹം അവിടെയുള്ളതായ ഒരു ചുമരിലേക്ക് ചാർന്നിരുന്നു കൊണ്ട് പറയുകയാണ്, ഖുറൈശികളെ, വല്ലദീ നഫ്സു സയ്യിദ് ഇബ്നു അംറു ഇബ്നു ബിയദിഹി, എന്റെ ആത്മാവ് എന്റെ ശരീരം ആരുടെ കയ്യിലാണോ ആ നാഥനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. മാ അസ്ബഹ മിൻകും അഹദുൻ അലാ ദീനി ഇബ്രാഹിമ ഗൈരി, ഇന്ന് രാവിലെയായപ്പോൾ ഇന്നത്തെ പ്രഭാതത്തിൽ ഞാനല്ലാതെ ഇബ്രാഹിമിന്റെ മതത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ലൗ അന്നി അഅലമു അയ്യൽ വുജൂഹി അഹബ്ബു ഇലൈക അബത്തുക ബിഹി, അല്ലാഹുവോട് പറയാറുണ്ടായിരുന്നു രക്ഷ പിതാവേ, ഏത് ഭാഗത്തിൽ കൂടി ഏത് മാർഗത്തിൽ കൂടിയാണ് നിന്നെ ആരാധിക്കേണ്ടത് എന്ന വിവരം എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ മാർഗത്തിലൂടെ നിന്നെ ഞാൻ ആരാധിച്ചിരുന്നേനെ എന്ന് അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ പറയാറുണ്ടായിരുന്നു എന്നും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ റാഹിലത്തിൽ തന്നെ വാഹനത്തിൽ തന്നെ അല്ലാഹുവിന് സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. സയ്യിദ് ഇബ്നു അംറു ഇബ്നു നുഫൈലിന്റെ മകന്റെ പേര് സയ്യിദ് ഇബ്നു സയ്യിദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ എന്നാണ്. ആരാണ് സയ്യിദ് ഇബ്നു അംറു ഇബ്നു സയ്യിദ് ഇബ്നു നുഫൈൽ? സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയ പത്താളി ഒരാളാണ്. ഈ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ മഹാവ്യക്തിയുടെ മകൻ 10 സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയ പത്താളി ഒരാളാണ് ആ മഹാവ്യക്തി. അഥവാ സ്വർഗത്തിന്റെ ടിക്കറ്റ് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷവാർത്ത നൽകിയതായ ആ വ്യക്തി ചോദിക്കുകയുണ്ടായി ഉമർ ഇബ്നു ഖത്താബിനോട് കൂടി. ഇളയപ്പ മൂത്തപ്പാരുടെ മക്കളാണല്ലോ. സന്തോഷ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, സയ്യിദ് ഇബ്നു അംറിനെ ഞങ്ങൾ മാഫിന് ചോദിക്കാൻ പാടുണ്ടോ എന്ന്. അള്ളാഹു ഖുർആനിലൂടെ ശക്തിയായ ശൈലിയിലൂടെ മുശ്രിക്കുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു പോകരുത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്നവർക്ക് വേണ്ടിയും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്നവർക്ക് വേണ്ടിയും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. അവർക്ക് മാഫിന് വേണ്ടിയോ ബുർഖലിനെ ചോദിക്കാൻ വേണ്ടിയോ പാടുള്ളതേ അല്ല എന്ന് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതാണ്. നബിമാർക്കോ നബിക്കോ മുഅ്മിനീങ്ങളായ ജനങ്ങൾക്കോ പാടുള്ളതല്ല മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി മാഫിന് അപേക്ഷിക്കുക എന്നത്. അവർ കുടുംബക്കാരായിരുന്നാലും ശരി, മുശ്രിക്കീങ്ങൾ കുടുംബക്കാരായിരുന്നാലും ശരി, ശിർക്ക് ചെയ്യുന്ന വിഭാഗത്തിന് വേണ്ടി നിങ്ങൾ മാഫിന് അപേക്ഷിച്ചു പോകരുത് എന്ന് ഖുർആന്റെ കൽപ്പനയായതുകൊണ്ടാണ് സഹാബാക്കൾ ചോദിക്കുന്നത്. അഥവാ സയ്യിദ് ചോദിക്കുന്നു, ഉമർ ചോദിക്കുന്നു, സയ്യിദ് ഇബ്നു അംറിന് വേണ്ടി ഞങ്ങൾ പൊറുക്കല്ല ചോദിക്കണമോ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നാം നിങ്ങൾ പൊറുക്കല്ല ചോദിച്ചു കൊള്ളുക. പരലോകത്തിൽ അദ്ദേഹം ഒരു സമുദായമായിട്ടാണ് വരിക. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തത്വത്തിൽ അഥവാ തൗഹീദിലടി ഉറച്ചു ജീവിക്കുന്ന വ്യക്തി വേറെ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു സമുദായമായിട്ടാണ് വരിക. അഥവാ ഒരു സമുദായം ചെയ്യേണ്ട ജോലി, ഒരു സമുദായം വഹിക്കേണ്ട ഈമാൻ വിശ്വാസം അദ്ദേഹം വഹിച്ചവരായത് കൊണ്ട് ഇതുപോലെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മത്ത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, ഉമ്മത്ത് സമുദായമാണ് എന്ന്. ഒരു സമുദായത്തിന്റെ പ്രവർത്തനം അദ്ദേഹം പ്രവർത്തിച്ചതുകൊണ്ട്, ഒരു സമുദായത്തിന്റെ വിശ്വാസം അദ്ദേഹം പേര് നടന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ അണിനിരക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലാത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അതിന്റെ കീഴിൽ പോലും അദ്ദേഹം അധീനപ്പെടുവാൻ കൂട്ടാക്കാതെ ആ ഇസ്ലാമിൽ ആ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ചത് കൊണ്ട് ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ശിർക്ക് ായിരുന്നല്ല എന്ന് ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞതുപോലെയായിരുന്നു ഈ സയ്യിദ് ഇബ്നു അംറു ഇബ്നു നുഫൈലിനെ കുറിച്ച് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത്. ഈ സയ്യിദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ മസ്ജിദുൽ ഹറാമിൽ ഒരു അവസരത്തിൽ ഇരിക്കുന്ന വേളയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാൻ സാധിച്ചത്. ഇദ്ദേഹം പല പാട്ടും ജാഹിലിയ കാലഘട്ടത്തിൽ പാടിയിട്ടുണ്ട് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഇബ്നു ഹിഷാമും ഇബ്നു ഇസ്ഹാഖും ഒക്കെ മറിച്ച് നോക്കിയാൽ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പദ്യങ്ങൾ കാണാം. അറബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബിൻ അദീനു ഇദാ തുഖ്സിമത്തിൽ ഉമൂറു ترتلاتا والعزى جميعا كذلك يفعل يفعل الجلد الصبور റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബിൻ. ഒരു ദൈവത്തിനെയാണോ ഞാൻ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ആയിരങ്ങളാകുന്ന ദൈവങ്ങളെയാണോ ഞാൻ വിളിക്കേണ്ടത്? ഇതാ തുഖസ്സിമത്തിൽ ഉമൂറു, ജനങ്ങൾ അങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരാളെ കൊണ്ട് ശരിയായില്ലെങ്കിൽ മറ്റാൾ, മറ്റാളെ കൊണ്ട് ശരിയായില്ലെങ്കിൽ പിറ്റൊരാൾ. അങ്ങനെ അള്ളാഹു അല്ലാത്തവരുടെ കവാടം തുറന്നാൽ പിന്നെ അവരുടെ കവാടം പൂട്ടലുണ്ടാവില്ല. എവിടെ പോയാലും പ്രശ്നം പരിഹരിക്കലും ഉണ്ടാവുകയില്ല, എവിടെ പോയാലും അവർക്ക് ഹൃദയ സമാധാനം ഉണ്ടാവുകയും വരികയില്ല. എത്ര ഔലിയാക്കന്മാരുണ്ടായാലും, എത്ര നബിമാരുണ്ടായാലും, എത്ര ഖബറുകൾ ഉണ്ടായാലും, എത്ര പൂജകൾ നടത്തിയാലും, എത്ര അള്ളാഹു അല്ലാത്തവർ വിളിച്ചാലും അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. പക്ഷേ റബ്ബ് വാഹിദായി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കേണ്ടടുത്ത് നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു, ഹൃദയത്തിന് സമാധാനമുണ്ടാവുന്നു, അള്ളാഹുവിലേക്ക് എത്താനുള്ളതായ മാർഗം ക്ലിയർ ആവുകയും ചെയ്യുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. ഞാനിതാ ഒഴിവാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്ഷമ കൈക്കൊള്ളുന്നവൻ അതാണ് ചെയ്യേണ്ടത് എന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ പാടുകയാണ് മുസ്ലിമ അഥവാ ഇസ്ലാം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പാണ്. അലാ അയ്യുഹൽ ഇൻസാനു ഇയ്യാക വറദ ഫൈന്നക ലാ തുഖ്ഫാ മിനല്ലാഹി ഖാഫിയ വയ്യാക ലാ തജ്അൽ മഅല്ലാഹി ഗൈറഹു ഫഇന്നാ തബീല അർറുശ്ദി അർബ അസ്ബഹ ബാദിയ. ഇതും അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ പാടിയതായിരുന്നു. അലാ അയ്യുഹൽ ഇൻസാനു അല്ലയോ മനുഷ്യ ഇയ്യാക വറദ നീ അല്ലാഹു അല്ലാത്തവരുടെ അടുക്കിലേക്ക് നിന്ദ്യത കാണിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകരുത്. നീ നിന്ദിക്കപ്പെടുന്നതാണ് അല്ലാഹു അല്ലാത്തവരുടെ അടുക്കിലേക്ക് ചെന്നാൽ ഫൈന്നക ലാ തുഖ്ഫാ മിനല്ലാഹി ഖാഫിയ. നീ എന്ത് ചെയ്യുകയാണെങ്കിൽ അതിനെ കാണുന്നവൻ, അതിനെ കേൾക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്റെ ഒരു പ്രശ്നവും മറഞ്ഞു പോകുന്നില്ല. പിന്നെന്തിനാണ് നീ അല്ലാഹു അല്ലാത്തവരിലേക്ക് അടുക്കലേക്ക് പോകുന്നത് എന്ന് അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം ഇവിടെ വരുന്നതിന് മുമ്പ്, നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് പാടിയ പാട്ടിൽ പെട്ടതായിരുന്നു. വയ്യാക ലാ തജ്അൽ മഅ അല്ലാഹി ഗൈറഹു ഫൈന്നാ തബീല അർറുശ്ദി അസ്ബഹ ബാദിയ. അല്ലാഹു അല്ലാത്തവരുടെ അടുക്കലേക്ക് പ്രശ്നപരിഹാരത്തിന് പോകുന്നതിനെ നീ സൂക്ഷിക്കുക, പോകുന്നതിന് തൊട്ട് നീ സൂക്ഷിക്കുക. എന്തുകൊണ്ട്? സന്മാർഗം വളരെ വ്യക്തമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ. അത് ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പാടിയിരുന്നു എന്നാണ് ഈ സയ്യിദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ കാണുന്നു. അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചോദിക്കുകയുണ്ടായ ഒരു അവസരത്തിൽ ഉമയ്യത്ത് ഇബ്നു അത്തൽത് എന്ന് പറയുന്ന വ്യക്തിയോട്, അല്ലയോ ഉമയ്യ, എങ്ങനെയാണ് നീ ഇന്നത്തെ പ്രഭാതത്തിൽ ഉണർന്നത്? നീ ഉദ്ദേശിച്ചതായ പ്രശ്നത്തിലേക്ക് നീ എത്തിയോ? അഥവാ ഉമയ്യയും ഈ സത്യാന്വേഷകന്മാരിൽ ഒരാളാണ്. അഥവാ സത്യം വരാൻ പോകുന്നുണ്ട്, പുതിയ ഒരു നബി ഇവിടെ ഉടലെടുക്കാൻ പോകുന്നുണ്ട്, അദ്ദേഹമാണ് ഇവിടെ ഇബ്രാഹിം നബിയുടെ തൗഹീദിനെ ഇവിടെ പ്രചരിപ്പിക്കാൻ വരിക എന്നത് അവർക്ക് വിവരമുണ്ട്. അങ്ങനെ സത്യാന്വേഷണത്തിൽ നടക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ആര്? ഉമയ്യത്ത് ഇബ്നു സൽത്ത് കൂടി. ഉമയ്യയോട് ചോദിക്കുകയാണ്, സയ്യിദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ വല്ല റിസൾട്ടിലേക്കും എത്തിയോ നമ്മുടെ ചർച്ചാ വിഷയമായ ആ വിഷയത്തിൽ? അദ്ദേഹം പറഞ്ഞു, ഖൈറാണ്, ഇതുവരേക്കും ഞാൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഞാൻ വളരെ നല്ലവനായിട്ടാണ്, ശുദ്ധനായിട്ടാണ് ഇന്ന് രാവിലെ ഉണർന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, വേറെ മാർഗങ്ങൾ കൈകൊണ്ടതായ മതത്തിന്റെ ഉടമസ്ഥർ നഷ്ടത്തിന്റെ ഉടമസ്ഥരാണ്, അല്ലെങ്കിൽ നഷ്ടത്തിൽപ്പെട്ടവരാണ് എന്ന് അദ്ദേഹം മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം പുത്തനാണിത്. മുമ്പ് ഇങ്ങനെ ഒരു നബി വരാനുള്ള വാർത്തയോ ഒരു നബിയെ അന്വേഷിച്ച് നടക്കാനുള്ള വാർത്തയോ കേട്ട് പരിചയമില്ല. അബൂബക്കർ പറഞ്ഞു, നിങ്ങൾ എന്താ പറയുന്നത്? അവർ പറഞ്ഞു, ഇവിടെ പുതിയ നബി വരാൻ പോകുന്നുണ്ട്, ആ പുതിയ നബി അറബികളിടയിൽ നാട്ടാണ് വരിക എന്നൊക്കെ ജൂതന്മാർ പറഞ്ഞ വാർത്ത ഞങ്ങളുടെ പോക്കറ്റിലുണ്ട്, അതനുസരിച്ചിട്ട് ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെയും അക്കക്കാഭ്യങ്ങൾ ചെയ്തു വരുന്നതായ ബഹുദൈവ വിശ്വാസം യഥാർത്ഥത്തിൽ അസത്യമാണ്, അതുകൊണ്ട് കള്ളുകുടിയോ അനാചാരമോ വ്യഭിചാരമോ അന്ധവിശ്വാസമോ ഇതൊന്നും പാടുള്ളതല്ല എന്ന തത്വത്തിന്റെ ഉടമകളാണ് ഞങ്ങൾ എന്നൊക്കെ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞപ്പോൾ, എന്നാൽ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ആരിൽ നിന്നിട്ടാ കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പലരിൽ നിന്നിട്ട് കിട്ടിയിട്ടുണ്ട്, ആ കിട്ടിയ കൂട്ടത്തിൽ ഒരാളാണ് ഉറക്കത്ത് നൗഫല്. ഉറക്കത്ത് നൗഫൽ ഇവിടെ മക്കയിലാണല്ലോ, നമുക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് നബിക്ക് നുബുവത്ത് കിട്ടിയിട്ടില്ല ഇപ്പോൾ, അതിനു മുമ്പാണ് ഈ വാർത്ത. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവരെയും കൂട്ടിയിട്ട് സൽത്ത് ഇബ്നു ഉമയ്യയെയും അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു അംറു ഇബ്നു നുഫൈലിനെയും കൂട്ടിയിട്ട് പോവുകയാണ്. എവിടേക്ക്? ഉറക്കത്ത് ഇബ്നു നൗഫലിന്റെ ഹളറത്തിലേക്ക്. ഉമയ്യത്ത് ഇബ്നു അബി സൽത്തിനെയും അംറു ഇബ്നു സയ്യിദ് ഇബ്നു അംറു ഇബ്നു നുഫൈലിനെയും കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഉറക്കയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു നബിയെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്. അദ്ദേഹം പറയുകയുണ്ടായി, അറബികളിൽ നിന്ന് ഏറ്റവും ഉയർന്ന തറവാട്ടിലായിരിക്കും അദ്ദേഹം ജനിക്കപ്പെടുക. എന്റെ അറിവനുസരിച്ച് എന്റെ മുമ്പിൽ നിൽക്കുന്നതായ നിങ്ങളാണ് ഏറ്റവും ഉയർന്ന തറവാട്. അവിടെ നിൽക്കുന്നവരൊക്കെ കുറേശികളാണല്ലോ, നിങ്ങളാണ് ഏറ്റവും ഉയർന്ന തറവാട്. അപ്പോൾ നിങ്ങളിലായിരിക്കും ആ നബി ഭൂജാതനാവൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സത്യചിഹ്നത്തെ പ്രചരിപ്പിക്കുന്നതിന്റെ മുമ്പിൽ ആർക്കും വെലങ്ങുതടിയായി നിൽക്കാൻ സാധിക്കുന്നതോ അല്ല എന്ന് പറഞ്ഞാൽ വിജയിക്കൂലാന്നർത്ഥം. ആര് വെലങ്ങുതടിയായി നിന്നാലും അദ്ദേഹത്തിന്റെ തത്വമായിരിക്കും അവസാനം വിജയിക്കുക എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ വാർത്ത ഞാൻ സൂക്ഷിച്ചു വെച്ചു, എന്നിട്ട് എന്റെ കൂട്ടുകാരനും എന്റെ കൂടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാവുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമാകുന്ന മതം അദ്ദേഹത്തിലേക്ക് വഹി മുഖേന ഇറങ്ങിയ വാർത്ത എത്തിയപ്പോൾ ഞാൻ യാതൊരു നിലക്കും തറത്തതില്ലാതെ സംശയമില്ലാതെ ഉറക്കത്ത് ഇബ്നു നൗഫൽ പറഞ്ഞതായ ആ തത്വത്തിന്റെ ഉടമ ഇദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആമന്തു ബില്ലാ, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ട് ചെയ്ത് വിശ്വസിക്കുകയും ചെയ്തു, അതാണ് ഞാൻ ആദ്യത്തെ മെമ്പർഷിപ്പ് നേടാനുള്ളതായ കാരണമെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് വിവരിക്കുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ പേര് അബ്ദുൽ കാബ എന്നാണ്. ഇസ്ലാം മതം വിശ്വസിച്ചപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? പേര് മാറ്റി അബ്ദുൽ കാബ എന്ന് പറഞ്ഞു, അബ്ദുൽ റസൂൽ എന്നോ അബ്ദുൽ കാബ കാബത്തിന്റെ അടിമ എന്നാണ്, അബ്ദുൽ റസൂൽ എന്നോ അബ്ദുൽ കാബ എന്നോ അബ്ദ് കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ 99 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ളതായ അള്ളാഹുവിന്റെ ആത്മാഉൽ ഹുസ്നയുടെ കൂടെയല്ലാതെ അബ്ദ് കൂട്ടിച്ചേർത്തിട്ട് പേര് വെക്കാൻ പാടുള്ളതല്ല. അതുകൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കേരളത്തിലില്ലെങ്കിലും കേരളത്തിന്റെയും ഇന്ത്യയുടെയും അയൽ രാഷ്ട്രത്തിലുള്ള പല രാഷ്ട്രങ്ങളിലും ഇന്ത്യയിൽ തന്നെ വടക്കേ ഇന്ത്യയിലുമെല്ലാം അബ്ദിന്റെ കൂടെ റസൂൽ ചേർത്ത് പേര് വെക്കാറുണ്ട്, അബ്ദിന്റെ കൂടെ ഹുസൈൻ ചേർത്ത് പേര് വെക്കാറുണ്ട്. അബ്ദുൽ ഹുസൈനി എന്നും അബ്ദുൽ റസൂലി എന്നൊക്കെ പേര് വെക്കുന്നതായ ആൾക്കാരെ മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരുടെ ഇടയിൽ കാണാം. അത് അനിസ്ലാമികമാണ്, ആ പേര് മാറ്റേണ്ടതാണ്. പേരിന്റെ ഉടമയ്ക്ക് 60 വയസ്സായിരുന്നാലും ശരി, മാറ്റേണ്ടത് തന്നെയാണ് ഇസ്ലാമീകരിക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പരലോകത്തിൽ വിളിക്കപ്പെടുമ്പോൾ അപകടത്തിൽ പെട്ടുപോകുന്നതാണ്. അപ്പോൾ അപകട ജടിലമായ പേരുകൾ നമ്മുടെ മക്കൾക്ക് നൽകുകയാണെങ്കിൽ അത്തരം പേരുകളെ പരലോകത്തിൽ വിളിക്കപ്പെടാൻ പാടുള്ളൂ. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടമുള്ള പേര് മാത്രമേ നമ്മുടെ മക്കൾക്കും മുസ്ലിം ലോകത്തിനും പേര് സ്വീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള പേരല്ലെങ്കിൽ മാറ്റിവെക്കണമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് അബ്ദുൽ ഉസ്സ എന്ന പേരുള്ളവർ മുസ്ലിം ആയി കഴിഞ്ഞാൽ അബ്ദുൽ റഹ്മാൻ എന്ന് റസൂൽ പേര് വെക്കാറുണ്ടായിരുന്നു. അബ്ദുൽ കഅബ എന്ന പേരിന്റെ ഉടമയായ അബൂബക്കർ സിദ്ദീഖിന് അബ്ദുല്ലാഹി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് വെച്ചു കൊടുത്തതായിരുന്നു. എന്നാൽ സിദ്ദീഖ് എന്നാണല്ലോ നമുക്ക് പരിചയമുള്ളത്, അബൂബക്കർ സിദ്ദീഖ് എന്ന്. എവിടുന്നാണ് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്? അതിന് രണ്ട് കാരണമുണ്ട്. ഒരു കാരണം, ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് പട്ടാങ്ങാക്കിയ വ്യക്തിയായത് കൊണ്ട് തന്നെയാണ്. രണ്ടാമതായിട്ട് ഹിജ്റ പോയതായ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പല ഇസ്രാവും മിഅ്റാജും നടന്നതായ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പലപ്പോഴും ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇസ്രാവും മിഅ്റാജും നടന്നതായ വേളയിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ബുറാഖ് വരികയും ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖുമായിട്ട് വന്നിട്ട് ബുറാഖിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്ന് പാലും വെള്ളവുമെല്ലാം കാട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലിനെ തെരഞ്ഞെടുത്തതും അതിനുശേഷം ബുറാഖിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയും അതിനു മുമ്പായിട്ട് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ നാം ആ സംഭവം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ചർച്ചാ വിഷയം അതല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്ലാമോട് കൂടി ബുറാഖിൽ കയറിയിട്ട് ഇന്നലെ രാത്രി പറഞ്ഞപ്പോൾ നാം സിഫത്ത് പറഞ്ഞെടുത്ത് വല്ല തകരാറ് വന്നു എന്ന് ഞാൻ ഓർക്കുന്നു. തട്ട് കുതിരയുടെയും കഴുതയുടെയും മധ്യത്തിലാണ് ബുറാഖിന്റെ വലിപ്പമെന്നാണ് ഹദീസിൽ കാണുന്നത്. തട്ട് കുതിരയുടെയും കഴുതയുടെയും മധ്യത്തിലുള്ള വലുപ്പമാണ്. അതിന്റെ കണ്ണത്ത് എത്തുന്നിടത്ത് അതിന്റെ സ്പീഡെത്തുന്നതുമായിരിക്കും, അതിന്റെ കാലെത്തുന്നതായിരിക്കും. അത് ബർക്ക് പോലെയാണ് അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ മിന്നൽ പോലെയാണ് അതിന്റെ സ്പീഡ്. അങ്ങനെ ബൈത്തുൽ മഖ്ദസ് എന്ന് പറയുന്ന വീട്ടിലേക്ക് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഏഴാൻ ആകാശത്തിന്റെ മീതെ കയറിയിട്ട് അള്ളാഹുമായിട്ട് അവിടെ ഹിതാം നടന്നതിന് ശേഷം നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം നബിയു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ മടങ്ങി വരികയും ചെയ്തതായ സംഭവം നീണ്ട സംഭവവും ചരിത്രവുമാണ്. അതിൽ ധാരാളം ഡസൻ കണക്കിൽ ഹദീസുകൾ, ഡസൻ കണക്കിൽ പേജുകളിലൂടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടതായ സംഭവമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാഴ്ചകളും കണ്ടതായ കൂട്ടത്തിൽ ഒരു കാഴ്ചയായിരുന്നു അവസാനം അവിടെ നിന്ന് വിടവാങ്ങിയിട്ട് വരുന്ന വേളയിൽ കണ്ടത്. മലക്കുകളുടെ ഉള്ള കണ്ട കൂട്ടത്തിൽ ഏത് വ്യക്തിയെ കാണുകയാണെങ്കിൽ നബിമാരെ കാണട്ടെ, മലക്കുകളെ കാണട്ടെ, എല്ലാവരും നബിയെ കാണുമ്പോൾ പുഞ്ചിരി തൂങ്ങാറുണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യക്തിയെ ഒഴിച്ച് അദ്ദേഹത്തിന്റെ റസൂല് കണ്ടപ്പോൾ പുഞ്ചിരി തൂങ്ങിയില്ല. കണ്ടാൽ യാതൊരു നിലക്കുള്ള കൃപയില്ലാത്തതായ മുഖത്തിന്റെ ഉടമയാണ്. നബി ചോദിച്ചു, ആരാണ് ജിബ്രീലേ ഇദ്ദേഹമെന്ന്. ജിബ്രീൽ പറഞ്ഞു, അദ്ദേഹം മാലിക്കാണ്, ഖാസിനുന്നാർ, നരകത്തിനെ കാത്തുന്ന മലക്കാണ്. അദ്ദേഹത്തിന് അള്ളാഹു ഷിട്ടിച്ച ശേഷം ചിരിച്ചിട്ടില്ല, ചിരിക്കുന്നതുമല്ല. വല്ലവരുടെ മുമ്പിൽ അദ്ദേഹം ചിരിക്കുമെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചിരുന്നേനെ. അദ്ദേഹത്തിന് ചിരിക്കുക എന്നത് അറിയുക തന്നെയില്ല, അള്ളാഹു ഷിട്ടിച്ചിട്ടില്ല ചിരി എന്നത് എന്താണ് എന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായിട്ട് സഹീഹ് ഹദീസിൽ കാണുന്നു. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് മാലിക് എന്ന മലക്കിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞതായ ആയത്താണ് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുമ്പോൾ ബോധിക്കളിപ്പിച്ചത്. ഇന്നൽ മുജ്രിമീന, തോനിവാസികളായ, അക്രമികളായ, പരാക്രമികളായ, ആത്മാവിനെ അക്രമിച്ചുകൊണ്ട് ജീവിക്കുന്ന കാഫിരീങ്ങളാവട്ടെ മുശ്രിക്കീങ്ങളാവട്ടെ, നരകവാസികളാവാൻ അവകാശപ്പെട്ടതായ പാപികളാവട്ടെ ദോഷികളാവട്ടെ, അവരെല്ലാവരും മുജ്രിമീങ്ങൾ എന്ന് പറയുന്ന വേടിൽ കടക്കുന്നതാണ്. ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ, ജഹന്നമിന്റെ ശിക്ഷയിൽ അവർ വെന്തുരുകിക്കൊണ്ടേ എന്നെന്നും കഴിച്ചു കൂടേണ്ടി വരുന്നവരാണ്. ലായു പത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ, ആ ശിക്ഷ അവരെ തൊട്ട് അവരെ വിട്ട് അകന്നു പോകുന്നതല്ല, മുറിഞ്ഞു പോകുന്നതല്ല, കട്ടായി പോകുന്നതല്ല. വഹും ഫീഹി മുബ്ലിസൂൻ, അവരെ നിരാശരായും കൊണ്ട് ആയിരിക്കും അവിടെ ജീവിതം നയിക്കുക എന്നാണ് അല്ലാഹു പറയുന്നത്. വമാ ളംനാഹും വലാകിൻ കാനൂഹുമുൽ ളാലിമീൻ, നാം അവരെ അക്രമിച്ചതല്ല, അവരവരുടെ സ്വശരീരത്തെ പരാക്രമികളായതുകൊണ്ട്, തോന്നിവാസികളായതുകൊണ്ട്, ധിക്കാരികളായതുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവും കൽപ്പും മനസ്സിലാക്കാതെ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാത്തവരായതുകൊണ്ടും അള്ളാഹുവിന്റെ തിരുദൂതരെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാത്തതുകൊണ്ടുമാണ് അവരക്രമിച്ചതുകൊണ്ട് അവരുടെ അക്രമത്തിന്റെ പ്രതികാരമാണ് അവരേറ്റെടുത്തതെന്നല്ലാതെ നാം അവരാക്രമിച്ചതേ അല്ല. ഒനാദൗ, അവർ ഈ അക്രമ ഈ ശിക്ഷയിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുന്നതായ വേളയിൽ നരകത്തിൽ വെച്ചിട്ട് അവർ അട്ടഹാസിച്ച് വിളിക്കുന്നതാണ്. ഒനാദൗ, അവർ വിളിക്കുന്നു, യാ മാലിക്കു, അല്ലയോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കേ, ലിയഖ്ദി അലൈനാ റബ്ബുക, റബ്ബ് ഞങ്ങളുടെ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു വിധി നൽകാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുക, ഞങ്ങളെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിധി. പല റിവായത്തുകളിൽ പല രൂപത്തിൽ കാണുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മാലിക് എന്ന മലക്ക് ഈ ചോദ്യത്തിന് മറുപടി നൽകുക എന്നാണ്. ഏതായാലും ഇരിക്കട്ടെ, നൽകുന്ന മറുപടിയാണ് അള്ളാഹുവിടെ പറയുന്നത്. കാലാ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ മാലിക് എന്ന മലക്ക് അവർക്ക് മറുപടി നൽകുന്നതാണ്, ഇന്നക്കും മാക്കിദൂൻ, നിങ്ങൾ നരകത്തിൽ തന്നെ ജീവിക്കേണ്ടവരാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്രാപിക്കാനുള്ള ഒരു മാർഗവും ഇല്ല എന്ന ആ മറുപടിയായിരിക്കും വർഷങ്ങൾക്ക് ശേഷം അവർക്ക് അവിടെ നിന്ന് കിട്ടുക. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, ലഖദ് ജിഅനാകും ബിൽ ഹഖ്തി വലാകിന്ന അക്സറകും ബിൽ ഹഖ്തി കാരിഹൂൻ, നിങ്ങൾക്ക് ലക്ഷത്തോളം നബിമാർ മുഖേന, ഖുർആൻ മുഖേന, തൗറാത്ത് മുഖേന, സബൂർ മുഖേന, ഇഞ്ചീൽ മുഖേന നിങ്ങളുടെ മുമ്പിലേക്ക് സത്യമേതാണ് അസത്യമേതാണെന്ന് നാം എത്തിച്ചു തന്നിരുന്നു. വ്യക്തമായി പ്രകടമായി സത്യവും അസത്യത്തിന്റെയും മാർഗങ്ങൾ നിങ്ങൾക്ക് ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അറിയാമായിരുന്നു. നിങ്ങൾക്കത് ചിന്തിക്കാനുള്ളതായ ബുദ്ധിയെയും ശക്തിച്ചു നാം തന്നിരിക്കുകയാണ്. അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതായ എല്ലാ രൂപത്തിലുള്ളതായ മാർഗങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. ലഖദ് ജിഅനാകും ബിൽ ഹഖ്, നിങ്ങൾക്ക് സത്യം നാം കൊണ്ടുവന്നിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ വലാകിന്ന അക്സറകും ലിൽ ഹഖ്തി കാരിഹൂൻ, നിങ്ങൾ ബഹുഭൂരിഭാഗവും സത്യത്തിന് വെറുത്തവരായിരുന്നു. അങ്ങനെ വെറുത്തിട്ട് ജീവിച്ചത് കൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് കാലാകാലം ജീവിക്കേണ്ടത് നരകമാണ് എന്ന മറുപടിയായിരിക്കും ആ മലക്കുകൾ മറുപടി നൽകുക. എന്നിട്ടോ അം അബ്രമു അമ്രൻ ഫൈന്നാ മുബ്രിമൂൻ. അവരാണോ തീരുമാനമെടുക്കേണ്ടത്, അവരുടെ പ്രശ്നത്തിന് തീരുമാനമെടുക്കേണ്ടത് അവരാണോ, അവരാണോ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾ എനിക്കെതിരിൽ നടത്തുന്നത്, അല്ല നാമാണോ പ്രശ്നം തീരുമാനമെടുക്കേണ്ടവർ, നാമാണോ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾ നടത്തേണ്ട ശക്തി, അതവര് ദുനിയാവിൽ നിന്നിട്ട് മനസ്സിലാക്കിയില്ല അല്ലേ. അള്ളാന്റെ വിധിവിലക്കുകളുടെ മുമ്പിൽ അവരവിടെ മന്ത്രങ്ങളും കുതന്ത്രങ്ങളും തന്ത്രങ്ങളും നടത്തുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അവരവരുടെ ഇഷ്ടാനുസരണം വളച്ച് മാറ്റി ഒടിക്കുകയാണ്. ഇങ്ങനെ ചെയ്ത വിഭാഗത്തോട് അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തിൽ വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അം അബ്റമു അംറൻ ഫൈന്നാ മുബ്രിമൂൻ. ആരെയാണ് ആരാധിക്കേണ്ടത്, ആരോടാണ് ചോദിക്കേണ്ടത്, ആരുടെ മുമ്പിലാണ് തലകുറിക്കേണ്ടത് എന്ന പ്രശ്നങ്ങളിലും, ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്ന പ്രശ്നങ്ങളിലുമെല്ലാം തീരുമാനമെടുക്കേണ്ടത് ഞാനാണോ, അല്ലെങ്കിൽ ശിട്ടിക്കപ്പെട്ട ശിട്ടികളാണോ, അല്ല ഷിട്ടാവിന്റെ തീരുമാനമാണ്. ആ ഷിട്ടാവിന്റെ തീരുമാനത്തിൽ അവർ കൈകടത്തിയത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ളതായ ശിക്ഷ ഇന്ന് അനുഭവിക്കേണ്ടി വന്നത്. അമ്യഹ്തബൂന, അവർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ? നരകവാളികളോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളാണിത്. അമ്യഹ്തബൂന, അവർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ? അന്നാലാ നസ്മഉ സിർറഹും വനജ്വാഹും. അവർ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ രഹസ്യപരമായ കാര്യങ്ങളും പരസ്യമായ കാര്യങ്ങളും പരസ്യമായി പറയുന്നതും പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി പറയുന്നതും രഹസ്യമായി ചെയ്യുന്നതും എല്ലാം നാം കണ്ടിട്ടില്ല എന്നും. അമ്യഹ്തബൂന അന്നാലാ നസ്മഉ സിർറഹും വനജ്വാഹും. പല ആ തെറ്റിദ്ധാരണ ശരിക്കും തെറ്റിദ്ധാരണ തന്നെയാണ്. അങ്ങനെയല്ല കാര്യം നിൽക്കുന്നത്. മുസ്ലിങ്ങളെ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ, ഖുർആൻ കേൾക്കുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്ന മറുപടിയാണ് പല പ്രശ്നം അങ്ങനെയല്ല നിൽക്കുന്നത്. നിങ്ങൾ ചെയ്തതോ അല്ലേ എന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണിച്ചു തന്ന് സ്ത്രീകരിക്കാൻ വേണ്ടിയാണ് അവിടെ എഴുതപ്പെടാറുള്ളത്. ഈ മിഅ്റാജും ഇസ്റാഉം അവസാനിച്ചപ്പോൾ മാലിക് എന്ന മലക്കിനെ കണ്ടതായ ഭാവത്തെക്കുറിച്ചും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ നിന്നിട്ട് തിരിച്ചു വന്നിട്ട് വാർത്ത പറയുകയും വാർത്ത ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മക്കയിൽ വ്യാപകമാവുകയും ചെയ്തു. കേട്ടപ്പോൾ മക്കാർക്ക് ഭ്രാന്ത് പിടിച്ചവരെ പോലെ നടന്നു. എന്താണ് ഈ കേൾക്കുന്നത്? നാം എത്രയോ മാസങ്ങൾ സവാരി ചെയ്ത് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തോ കയറിയിട്ട് യാത്ര ചെയ്യുന്ന ബൈത്തുൽ മഖ്ദിസിലേക്കും ഫലസ്തീനിലേക്കും മുഹമ്മദ് ഇവിടെ ഏതാനും മണിക്കൂർ കൊണ്ട് പോയി എന്നാണോ പറയുന്നത്? പിന്നെ ആകാശത്തിലേക്ക് പോയ കാര്യം അവിടെ ഇരിക്കട്ടെ. ഇത് തന്നെ നമ്മുടെ ബുദ്ധിക്ക് ഗോചരമാവാത്തതായ പ്രശ്നമാണ്. എന്താണ്, എന്ത് വിഡ്ഢിത്തമാണ് മുഹമ്മദ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അവരട്ടഹാസിച്ചു. ആ സന്ദർഭത്തിൽ അവരെല്ലാവരും കൂടിയിട്ട് അബൂബക്കറിന്റെ അടുക്കലേക്ക് പോയിട്ട് ചോദിച്ചു, അല്ലയോ അബൂബക്കറെ, ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കാനുള്ളതായ സന്ദർഭം അതിക്രമിച്ചിരിക്കുകയാണ്, ഇനിയെങ്കിലും നിനക്ക് ഈ പുത്തൻ പ്രസ്ഥാനത്തിൽ വലിയ കണ്ടില്ലേ നിന്റെ കൂട്ടുകാരെന്താ പറഞ്ഞതെന്ന്, അർദ്ധരാത്രി ഇവിടെ നിന്ന് പോയി എന്നും മടങ്ങിയിട്ട് അർദ്ധരാത്രി തന്നെ അദ്ദേഹത്തിന്റെ വെരിപ്പിലേക്ക് ബൈത്തുൽ മഖ്ദിസിലും അവിടുന്ന് എഴാൻ ആകാശത്തിലേക്കൊക്കെ പോയിട്ട് മടങ്ങി വന്നു എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും ആ അന്ധവിശ്വാസത്തെ ഒഴിവാക്കാനുള്ളതായ സന്ദർഭം ഉടലെടുത്തിട്ടില്ലേ എന്ന് അബൂബക്കറിനോട് ചോദിച്ചപ്പോൾ അബൂബക്കർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? എന്റെ കൂട്ടുകാരൻ അത് പറഞ്ഞോ, റസൂലിനെ കണ്ടിട്ടില്ല. ഈ മിഅ്റാജിന്റെ വാർത്തയും ഇസ്റാഇന്റെ വാർത്തയും അബൂബക്കർ സിദ്ദീഖ് നേരിട്ട് റസൂലിനെ കേട്ടിട്ടില്ല. കേൾക്കുന്നതിന് മുമ്പാണ് ഈ വാർത്ത അബൂബക്കറിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ആ സന്ദർഭത്തിൽ മക്കക്കാഫിങ്ങൾ പറയുന്നു, അതേ നിന്റെ കൂട്ടുകാരൻ അത് പറഞ്ഞു എന്നാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ശരി തന്നെയാണെന്നാണ് മറുപടി. കാരണം എന്റെ കൂട്ടുകാരൻ കളവ് പറയാറില്ല, അങ്ങനെ കളവ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ട് പരിചയവുമില്ല എന്ന് മാത്രമല്ല, ഇതിനേക്കാളും വലിയ കാര്യത്തിൽ ഞങ്ങൾ വിശ്വസിച്ചവരാണ്. അഥവാ ആകാശത്തിൽ നിന്നിട്ട് ദൈനംദിനം അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദിന്റെ ഹദ്റത്തിലേക്ക് വഹി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന വാർത്ത ഞങ്ങൾ വിശ്വസിച്ചവരല്ലേ, അതിലും വലുതാണോ ഈ കാര്യം? ഒന്നുമല്ല എന്ന് പറയുകയും അവിടെ തെളിവായിട്ട് ഒരു വിഭാഗം അവിടെ നിന്ന് യാത്ര ചെയ്തവരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരത്തെ പറഞ്ഞതായ അതേ ഹദീസിൽ തന്നെ പറയുന്നു, ഞാൻ വഴിമധ്യ വെച്ചിട്ട് ഒരു മക്കയിൽ നിന്നിട്ട് പോയതായ കച്ചവട സംഘത്തെ വഴിമധ്യ വെച്ചിട്ട് കണ്ടു. ആ കച്ചവട സംഘത്തിന്റെ കൂടെയുള്ളതായ രണ്ട് ഒട്ടകങ്ങൾ ആ ഒട്ടകത്തിന്റെ മീതെ ഇരിക്കുന്ന ആൾക്കാരുടെ കൽപ്പന സ്വീകരിക്കാതെ കടിഞ്ഞാട് പൊടിച്ചിട്ട് ബേക്കോട്ട് ഓടുകയും അങ്ങനെ അവിടെ നിന്ന് വീഴുകയും കാലുപൊളിയുകയും അപകടമുണ്ടാവുകയും ചെയ്തതായ ഒരു സംഭവത്തെ ഞാൻ ഈ ഈ യാത്രയിൽ വഴിമതി വെച്ച് കണ്ടിരുന്നു. ആ രണ്ട് ഒട്ടകങ്ങളുടെ അടയാളവും ഇത് തന്നെ ഇതാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. ഏതാനും കാലം മാസങ്ങൾക്ക് ശേഷം അതേ ആ സംഘം, ആ കച്ചവട സംഘം മടങ്ങി വന്നപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിരുന്നു യാത്രയിൽ എന്ന് ചോദിച്ചപ്പോൾ, അതെ, ഇന്നെന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങളുടെ ഒട്ടകങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് മറുപടി പറയുകയും ചെയ്തതായ വാർത്തയും ഹദീസിൽ, സഹീഹായ ഹദീസിൽ റെക്കോർഡാക്കപ്പെട്ടതായിട്ട് ഈ സിറാഇന്റെ ഹദീസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇത് നമ്മുടെ വിഷയമല്ലെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് എന്ന പേരിന് അർഹനാവാനുള്ളതായ രണ്ടാമത്തെ കാരണമാണ് നിങ്ങൾ ഈ കേട്ടത്. എന്നാൽ അസീഖ് എന്ന അദ്ദേഹത്തിന് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തിനാണ് അസീഖ് എന്ന് പല അർത്ഥമുണ്ട്. ഒരർത്ഥം സുന്ദരനാണ് എന്നും വെക്കാം, അങ്ങനെ അദ്ദേഹം സുന്ദരനാണ് എന്ന അർത്ഥത്തിലേക്കാണ് എന്ന് പറയപ്പെടാറുമുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ല അർത്ഥം അദ്ദേഹം പരലോകത്തിൽ നരകത്തിൽ നിന്ന് ഏറ്റെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന സന്തോഷ വാർത്ത ഭൂമിയിൽ നിന്നിട്ട് കിട്ടപ്പെട്ടത് കൊണ്ട് തന്നെ, ആദ്യമായി കിട്ടിയ വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനങ്ങൾ അസീഖ് എന്ന് മുസ്ലിങ്ങൾ വിളിക്കാറുണ്ടായിരുന്നു, അഥവാ നരകത്തിൽ നിന്നിട്ട് മോചനം നൽകപ്പെട്ട വ്യക്തി എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നരകത്തിൽ നിന്നിട്ട് മോചനം കിട്ടാൻ കാരണം? നിങ്ങൾ നേരത്തെ കേട്ടല്ലോ, ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നതായ 40,000 ദിർഹമിൽ നിന്നിട്ട് 35,000 ദിർഹമും മക്കയിൽ വെച്ചിട്ട് തന്നെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ, ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. എവിടെയെല്ലാം ശിക്ഷിക്കപ്പെടുന്നതായ അടിമകളെ കാണുന്നുവോ, അവർ മുസ്ലിങ്ങളാണെങ്കിൽ അവരെ വില കൊടുത്തിട്ട്, അവരുടെ സയ്യിദമാരിൽ നിന്നിട്ട് വിലക്ക് വാങ്ങിയിട്ട് അവരെയെല്ലാം സ്വതന്ത്രനാക്കി മാറ്റാറുണ്ടായിരുന്നു. ഏകദേശം 8 വ്യക്തികളെ വിലക്ക് വാങ്ങിയിട്ട് സ്വതന്ത്രനാക്കിയിരുന്നു. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. 8 അവരിൽപ്പെട്ട ആളാണ് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അവരിൽപ്പെട്ടവരാണ്. അതേപോലെ ആമിർബ്നു ഫുഹൈർ നമുക്ക് പരിചയമുണ്ടല്ലോ, റസൂലിന്റെ കൂടെ ആട്ടിടിനായിട്ട് ഹിജ്റ വന്നതായ രാത്രിയിൽ ഉണ്ടായതായ വ്യക്തി. അദ്ദേഹത്തിനെയും ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിലക്ക് വാങ്ങിയിട്ട് സ്വതന്ത്രനാക്കി വിട്ടതായിരുന്നു. അങ്ങനെ ഈ അടിമകളെ എല്ലാം സ്വതന്ത്രനാക്കി വിടുന്നതായ വേളയിൽ മക്കക്കാഫിങ്ങൾ പറയാറുണ്ടായിരുന്നു, ഈ അബൂബക്കർ സിദ്ദീഖിന് ഇങ്ങനെയുള്ളതായ അടിമകളെ സ്വതന്ത്രനാക്കി വിടുന്നതിന്റെ പിന്നിൽ ഭൗതികമായ ചില നേട്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഈ ആക്ഷേപം കേട്ടതായ വേളയിൽ ആ അബൂബക്കർ സിദ്ദീഖിന് വേണ്ടി മറുപടി നൽകിയത് ആരായിരുന്നു? അബൂബക്കറോ അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അല്ല, അല്ലാഹു ആയിരുന്നു ഖുർആനിലൂടെ മറുപടി നൽകിയത്. അബൂബക്കർ ആരെങ്കിലും സ്വതന്ത്രനാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് പ്രത്യേക ഭൗതിക നേട്ടങ്ങൾ ഉള്ളത് കൊണ്ടല്ലായിരുന്നു. പിന്നെയോ ഉയർന്നതായ അവരുടെ നാഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ പ്രീതിയെ കാംക്ഷിച്ചത് കൊണ്ട് മാത്രമായിരുന്നു. തീർച്ചയായിട്ടും അബൂബക്കർ പ്രീതിപ്പെടുന്നതുവരേക്കും അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ അബൂബക്കറിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഇറക്കിയതായ ആയത്താണെന്ന് മുഫസ്സിരീങ്ങൾ എന്നിട്ടൊരു വിഭാഗം നിങ്ങൾ ഈ കേട്ടതായ ആയത്തിനെ കുറിച്ച് പറയുന്നു. അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരുടെ പ്രത്യേകതകൾ പറയാൻ ധാരാളം ഉണ്ടെങ്കിലും നാം ഏതാനും ഒന്നോ രണ്ടോ കൂടി വന്നാൽ, മൂന്നോ കേസറ്റുകളിലൂടെ അല്ലെങ്കിൽ മൂന്നോ ക്ലാസുകളിലൂടെ അബൂബക്കറിനെ പറഞ്ഞ്, അബൂബക്കർ സിദ്ദീഖിന്റെ ഹിസ്റ്ററിയെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന തത്വം മുമ്പിൽ വെക്കുന്നത് കൊണ്ട് കൂടുതൽ ഞാൻ എത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമതം വിശ്വസിച്ചതായ ആദ്യ ദിവസങ്ങളിലായിട്ട് ഈ ഇസ്ലാമിന് നൽകിയതായ നേട്ടങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. നമ്മൾ നിന്നിട്ട് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുസൽമാന്മാർ പരിശ്രമിച്ചാൽ അദ്ദേഹം നേടിക്കൊടുത്തതായ നേട്ടങ്ങൾ നേടിക്കൊടുക്കാൻ സാധിക്കുന്നതല്ല. എന്താണ് അദ്ദേഹം ചെയ്തതായ നേട്ടം? അദ്ദേഹം വേട്ടയാടാൻ വേണ്ടി മക്കയിലേക്ക് പോയി, മക്കയിലുള്ളതായ പട്ടണങ്ങളിലേക്ക് ഇറങ്ങുന്നു വേട്ടയാടാൻ. എന്ത്, എവിടുന്നാണ് വേട്ടയാടുക? അവിടെ മൃഗങ്ങളുണ്ടോ? ഇല്ല, അവിടെ മനുഷ്യന്മാരുണ്ട്. മനുഷ്യന്മാർ വേട്ടയാടിയിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വേട്ടയാടാൻ വേണ്ടി ഒരേ തവണ പോയിട്ട് മടങ്ങി വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്നതായ ആൾക്കാരുടെ പേര് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, ഖിയാമത്ത് നാൾ വരെ ലോകത്തിലൊരു മഖ്ലൂഖ് പരിശ്രമിച്ചാൽ അബൂബക്കർ ചെയ്തതുപോലെയുള്ളതായ നേട്ടം ഈ ഇസ്ലാമിന് ആർക്കും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. കേൾക്കുക, ആൾക്കാരുടെ പേര്, ഒരേ വേട്ടയിൽ വേട്ടയാടിയും കൊണ്ടുവന്നതായ ആൾക്കാരുടെ പേരാണ് നിങ്ങൾ കേൾക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ്, ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവാം, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, ആരാണ് സ്വർഗത്തിന് ടിക്കറ്റ് വാങ്ങിയ പത്താളിൽപ്പെട്ട ആറാളാണ് നിങ്ങൾ ഈ കേട്ടത്? ഈ ആറാളെയാണ് വേട്ടയാടിയിട്ട് കൊണ്ടുവന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക്. എത്ര വലിയ നേതൃത്വമാണിത്! ഈ നേതൃത്വം ഈ ആറ് പേര് ലോകത്തിൽ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നത് നമ്മുടെ ക്ലാസുകൾ സ്ഥിരമായി കേൾക്കുന്നതായ നിങ്ങളെപ്പോലെയുള്ളതായ മഹാത്മാക്കൾക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സുപരിചിതരായ മഹാത്മാക്കളാണ് ഇവര്. എന്നാൽ നബിഗുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് കൂട്ടാളിയായതുപോലെ തന്നെ നുബുവത്തിന്റെ ശേഷം അബൂബക്കർ നബിയോട് തന്നെ കൂട്ടാളിയായിരുന്നു. പലപ്പോഴും പേച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് മുഹമ്മദോ, മുഹമ്മദ് അബൂബക്കർ സിദ്ദീഖോ എന്ന് പേച്ചിട്ട് മുഹമ്മദ് എന്ന് അബൂബക്കറിനെയും അബൂബക്കറെ എന്ന് മുഹമ്മദിനെയും മക്കാര് വിളിച്ചു പോകാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. സംശയിക്കേണ്ടതില്ല. മദീനയിൽ വന്നതായ വേളയിൽ നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടങ്ങാത്ത സന്തോഷത്തോടു കൂടി മദീനവാസികൾ സ്വീകരിച്ചതായ വേളയിൽ മദീനയിൽ നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹറൽ ഗർബിയയിൽ വെച്ചിട്ടാണ് സ്വീകരിക്കപ്പെട്ടത് നമുക്കറിയാം. സ്വീകരിച്ചതിന്റെ ശേഷം നബിയും സഹാബത്തും വന്നിട്ട് ആദ്യമായി നബിയോട് കൂടെയുള്ളതായ ആ നാല് പേരോ അല്ലെങ്കിൽ കൂടെയുള്ളവരോ ഇറങ്ങുന്നത് എവിടെയാണ്? മസ്ജിദ് ഖുബ ഇപ്പോൾ ഉള്ളതായ സ്ഥലത്തിന്റെ മധ്യത്തിലാണ് നബി ഇറങ്ങിയതായ സ്ഥലം. ഇപ്പോൾ മസ്ജിദ് ഖുബ ഉള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ അടിയവരായിട്ട് മനസ്സിലാക്കണം. പണ്ടുള്ള കാലത്ത് അത് മസ്ജിദ് ഖുബയുടെ പുറത്താണ് എന്നർത്ഥം. ആ സ്ഥലത്തായിരുന്നു കുസും ഗോത്രക്കാരുടെ ഖബീലയിലും അവരുടെ വീട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയതായ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്, നബി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ മദീനയിൽ നിന്നിട്ട് നബിയെ കണ്ടു പരിചയമില്ലാത്തതായ അറബികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവസാനം വെയിൽ വന്നതായ വേളയിൽ വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു നബിയുടെ തണലായിട്ട് ഇരുന്നുകൊണ്ടിരുന്ന യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതായ ആ മഹാവ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീതെ വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി എണീറ്റ് നിന്നുകൊണ്ട് നബിക്ക് തണൽ ഉണ്ടാക്കി കൊടുക്കുന്ന കണ്ടപ്പോൾ സഹാബാക്കൾ പറയുന്നു, അൻസാരികൾ പറയുന്നു, ഞങ്ങൾക്ക് അപ്പളാണ് അറിഞ്ഞത് ആരാണ് മുഹമ്മദ്, ആരാണ് റസൂല്, ആരാണ് അള്ളാഹുവിന്റെ ദൂതർ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വേളയിലായിരുന്നു എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നബിയുടെ തണലായിട്ട് നടക്കാറുള്ള വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാൻഹു. എല്ലായിടത്തും എത്രത്തോളം നമുക്കറിയാം, ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ ഒരു അവസരത്തിൽ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തിലുള്ളതായ ദാർനദുവത്തിന്റെ സൈഡിൽ വെച്ചിട്ട് മക്ക കാഫിറുകൾ കൂട്ടത്തോടുകൂടി നബിയെ ഇടിച്ചതായ സംഭവം നാം ഇവിടെ ദസം കണക്കിൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തോടുകൂടി ഇടിച്ച് 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിലം പതിപ്പിക്കാൻ മാത്രം പിടികൂടി എന്നിട്ട് അവസാനം ശത്രുക്കൾ നിന്നിട്ടൊരു വിഡ്ഢി, ഒരു ദുഷ്ടൻ അവന്റെ കയ്യിലുള്ളതായ വള്ളിയെടുത്തിട്ട് അല്ലെങ്കിൽ വസ്ത്രമെടുത്തിട്ട് നബിയുടെ കഴുത്തിട്ട് കൊണ്ട് നബിയെ വധിക്കാൻ വേണ്ടി പ്ലാനിട്ട സമയത്ത് ബഹുമാനപ്പെട്ട നിങ്ങൾ ഈ കേട്ടതായ മെലിഞ്ഞൊട്ടിയതായ നമ്മുടെ അനിശ്ചിത നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു ഓടി വന്നിട്ട് അടങ്ങാ തമർഷത്തോടു കൂടി കോപത്തോടു കൂടി അവരോട് പറയുന്നു, ലിമ തഖ്തുലൂന റജുലൻ യഖൂലു റബ്ബിയ റബ്ബിയല്ലാഹ് എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തിനു കൂട്ടരെ വധിക്കുന്നു? അദ്ദേഹം അസത്യത്തിന്റെ ഉടമയാണെങ്കിൽ, ആ അസത്യവുമായിട്ട് അദ്ദേഹം ജീവിച്ചോട്ടെ, അദ്ദേഹം സത്യത്തിന്റെ ഉടമയാണെങ്കിൽ നിങ്ങളും അപകടത്തിൽ പെടുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ മെലിഞ്ഞൊട്ടിയതായ ശക്തി, ഈമാനിക ശക്തി ലോകത്തിന്റെ മുമ്പിൽ ഏത് ഈമാനിന്റെ ഉടമകൾ ഒരു തട്ടിൽ നിൽക്കുകയാണെങ്കിൽ മറ്റേ തട്ടിൽ അബൂബക്കർ സിദ്ദീഖ് കയറിയാൽ, അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ കയറിയാൽ, അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാനിനായിരിക്കും മുൻതൂക്കമുണ്ടാവുക എന്ന് നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ നമ്മുടെ കഥാപുരുഷനായ അനിശ്ചയത്തിന്റെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു ആ ശത്രുക്കളുടെ മുമ്പിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ഓടിച്ചാൽ ഓടിയും കൊണ്ട് അതാ വീഴുന്നു. ആ വീഴുന്ന വേളയിൽ അതാ ശത്രുക്കൾ മുഹമ്മദിനെ വിട്ടു, റസൂലിനെ വിട്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കിയിട്ട് പിന്നെ അടിവാതാക്കുന്നത് അബൂബക്കർ സിദ്ദീഖിനെയാണ്. എത്രത്തോളം ദരിമൂക്കി പൊട്ടി ചോര വരികയും നിലം പതിക്കുകയും ബോധശനയാവുകയും ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി. ബോധശനയായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖിനെ കാണുവാനോ അവരുടെ അടുക്കലേക്ക് വരുവാനോ അവർക്ക് വേണ്ടി വാദിക്കുവാനോ അവരെ സഹായിക്കുവാനോ അവിടെ ആരും തന്നെ ഇല്ല. അടിയന്തരാവസ്ഥയാണ്. ആ സന്ദർഭത്തിൽ ആരോ പോയിട്ട് ഉമ്മയോട് പറയുന്നു, അല്ലയോ അല്ലയോ ഉമ്മു അബീബക്കർ, അബൂബക്കറിന്റെ ഉമ്മേ, നിങ്ങളുടെ മകനെ അടിക്കപ്പെട്ടു, നിലംപതിക്കപ്പെട്ടു, അവിടെ ബോധശനിയായി കിടക്കുകയാണെന്ന് കേട്ടപ്പോൾ ഉമ്മ ഓടിച്ചാടി വന്നിട്ട് വെള്ളമെല്ലാം കുടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ബോധശയിൽ നിന്നിട്ട് ഉണർത്തുന്നു. ഉണർന്നിട്ട് ആദ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ ചുണ്ടിറങ്ങിയത് അയ്ന സാഹിബി റസൂലുള്ളാ, എന്റെ കൂട്ടുകാരൻ
റസൂൽ എവിടെയാണ്, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന് ഇടികൊള്ളുന്നത് ഞാൻ കണ്ടിരുന്നു, പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് ബോധശയിൽ നിന്നിട്ട് ഉണർന്നതായ വേളയിൽ ആദ്യമായി ഉച്ചരിച്ചതായ ശബ്ദം. പക്ഷേ അബൂബക്കറിന്റെ ഉമ്മ കാഫിറത്തായതുകൊണ്ട് മുസ്ലിമത്തല്ലാത്തവരായതുകൊണ്ട് അവർക്ക് മറുപടി പറയാൻ സാധിച്ചിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല. അവർ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് അർഹത്താവ് റളിയല്ലാഹു തആലാനുവിന്റെ പങ്ങൾ ഫാത്തിമ മുസ്ലാമതം വിശ്വസിച്ച ആദ്യത്തെ സ്ത്രീകളിൽ പെട്ടതായ ഒരു മഹതിയാണ്. ആ മഹതിയെ ഇവർക്ക് പരിചയമുണ്ട്, അഥവാ ഇസ്ലാമായി എന്ന പരിചയമുണ്ട്. അതുകൊണ്ട് ആ മഹതിക്ക് നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച്, നിന്റെ കൂട്ടുകാരനെ കുറിച്ച് വിവരമുണ്ടായിരിക്കും മകനെ എന്ന് പറയുകയും എന്നാൽ അവരെ വിളിച്ചു കൊണ്ടുവരൂ, വാർത്ത ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനുവിന്റെ ഉമ്മ അതാ അവിടെ നിന്ന് ഫാത്തിമ ബിൻത് ഖത്താബിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ഫാത്തിമയെ അന്വേഷിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവരുന്നു. ഫാത്തിമയുടെ ഹദ്റത്ത് ഫാത്തിമ ബിൻത് ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹാ അബൂബക്കർ സിദ്ദീഖ് അതാ നിലംപതിച്ച് കിടക്കുന്ന തെരുമൂക്കുപൊട്ടി ചോരയിൽ പരണ്ടുകൊണ്ട് കിടക്കുന്ന അബൂബക്കറിന്റെ മുമ്പിൽ ഫാത്തിമ നിൽക്കുമ്പോൾ ഫാത്തിമയുടെ നോട്ടം ഫാത്തിമയോട് ചോദിക്കുന്നു, അബൂബക്കർ ഐന സാഹിബി റസൂലുള്ളാ, അല്ലാഹ് റസൂൽ എന്റെ കൂട്ടുകാരൻ എവിടെയുണ്ട് എന്ന്. അപ്പോൾ ഫാത്തിമ നോക്കണം, മുസ്ലിമാകുമ്പോൾ അതിബുദ്ധിശാലിയായിരിക്കണം. ഫാത്തിമ അവിടുന്ന് പെട്ടെന്ന് മറുപടി നൽകിയില്ല. അബൂബക്കറിന്റെ മുഖത്തേക്കൊരു നോട്ടം, ഉമ്മാന്റെ മുഖത്തേക്കൊരു നോട്ടം, രണ്ട് നോട്ടം നോക്കുകയാണ്. അഥവാ അബൂബക്കറിനോട് പറയും പോലെ ഇരിക്കുന്നു, നിങ്ങളുടെ ഉമ്മാന്റെ മുമ്പിൽ നിന്നിട്ട് മുഹമ്മദിന്റെ സ്ഥലം പറഞ്ഞു തരാമോ? എന്തുകൊണ്ട് ഉമ്മാരാണ്, കാഫിറത്താണ്, മുസ്ലിമത്തല്ല. അപ്പോൾ കാഫിറായ ഉമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ എവിടെയാണെന്ന് പറയാമോ? അപ്പോൾ അബൂബക്കർ പറയുന്നു, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഉമ്മാനെ ഉമ്മെന്ന് പറഞ്ഞോ. ഉമ്മ ഇത്തരം കാര്യങ്ങളൊന്നും ഉമ്മാന്റെ തൊള്ളയിൽ നിന്നിട്ട് ചോർന്നു പോകുന്നതല്ല. അതുകൊണ്ട് മുഹമ്മദ് എവിടെയാണുള്ളത്, റസൂൽ എവിടെയാണുള്ളത് എന്ന് പറയുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് സിഗ്നൽ കിട്ടിയപ്പോൾ അത് അർക്കമബുനു അബിൽ അർക്കമിന്റെ വീട്ടിൽ നിങ്ങളുടെ കൂട്ടുകാരൻ സുരക്ഷിതനായിരിക്കുന്നുണ്ട്, യാതൊരു കോട്ടമോ യാതൊരു വിഷമമോ യാതൊരു പരിക്കോ അദ്ദേഹത്തിനില്ലാതെ അദ്ദേഹം സുഖമായിരിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാ, അല്ലാഹു സ്തുതികീർത്തനം ചെയ്യുന്നു. അത് അല്ലാഹുവിന് അല്ലാഹുവിന്റെ മുമ്പിൽ അതാ സ്തുതികീർത്തനവും ഹനാഉം ഹംദും സമർപ്പിക്കുകയാണ്. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നോക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലും ഉണ്ടായിരുന്നതായ ആ ബന്ധമാണ് നിങ്ങൾ ഈ കേട്ടത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖ് എത്തിയതായ വേളയിൽ അബൂബക്കർ സിദ്ദീഖിന്റെ തല ചുംബിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെ സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരൻ എവിടെയും ഉണ്ടായിരുന്നു എന്നതിലേക്ക് പല തെളിവുകളും ഉള്ളതിൽപ്പെട്ടതാണ്. നമുക്കറിയാവുന്ന ഒന്ന്, ഹിജ്റ പോയ രാത്രിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലും മുമ്പിലും നടക്കാറായിരുന്നു. നബി അവിടെ നിന്ന് നബിയുടെ വീട് വളഞ്ഞതായ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആനത്തടിയന്മാരുടെ വാളിൽ നിന്നിട്ട് രക്ഷപ്രാപിച്ചും കൊണ്ടുവന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനെയും കൂടിയിട്ട് ജബൽ സൗർ എന്ന് പറയുന്നതായ സൗർ ഗുഹയുള്ളതായ കുന്നിന്റെ മുകളിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് നടന്നിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒരു അല്പം മുമ്പ് അല്പം ബാക്കില് ഇങ്ങനെ ബാക്കിലും മുമ്പിലും നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ റസൂൽ ചോദിക്കുന്നു, അബൂബക്കറെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ നടക്കുന്നത് ചോദിച്ചപ്പോൾ അബൂബക്കർ പറയുന്നു, നിങ്ങളുടെ അടുക്കിലേക്ക് വല്ല ദുഷ്ടന്മാരുടെ കൈയും എത്താതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാവലായി നടക്കുകയാണ്, നിങ്ങൾക്ക് വരുന്ന അപകടത്തിൽ നിന്ന് രക്ഷ നൽകാൻ വേണ്ടി ഞാൻ നടക്കുകയാണ്. അവിടെ മാളത്തിലേക്ക് എത്തിയപ്പോൾ റസൂൽ മാളത്തിൽ കടക്കാൻ വേണ്ടി ചെന്നപ്പോൾ റസൂലിനോട് പറയുന്നു, അബൂബക്കർ നിങ്ങൾ കടക്കരുത്, ഞാൻ ആദ്യം കടക്കട്ടെ, അതിൽ വല്ല വണ്ട് പ്രാണികളും വല്ല തേളുകളും പാമ്പുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് റസൂലിനെ കടക്കാൻ അനുവദിച്ചില്ല എന്നാണ്. അവസാനം അബൂബക്കർ കടക്കുകയും അബൂബക്കറിന്റെ കൂടെ ഉണ്ടായിരുന്നതായ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടോ അതുകൊണ്ടെല്ലാം അവിടെയുള്ള സർവ്വമാളങ്ങളും അടച്ചതിന് ശേഷം നബിയോട് കടക്കാൻ വേണ്ടി അനുവദിക്കുന്നു, അനുവാദം കൊടുക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്ന ശേഷം അബൂബക്കർ സിദ്ദീഖ് അവിടെ ഇരിക്കുന്നു, ഒരു മാളം അടച്ചിട്ടില്ല, ഒരു പൊത്തടച്ചിട്ടില്ല. ആ മാളത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖ് കാല് വെച്ചു കൊടുത്തു, കാല് പൊക്കി ഇങ്ങനെ വെക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ കാലിന്റെ മീതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല വെച്ചുകൊണ്ട് നബി അവിടെ വിശ്രമിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് കാല് വെച്ചതായ ആ മാളത്തിൽ എന്തോ ഒരു ജന്തു ഉണ്ടായിരുന്നു, ആ ജന്തു അബൂബക്കർ സിദ്ദീഖിനെ കടിക്കുകയും ചെയ്തു. അത് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖിന്റെ കണ്ണിൽ നിന്നിട്ട് കണ്ണുനീർ ഇതാ ഒലിക്കുകയാണ്. ആ കണ്ണുനീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ഒലിച്ചപ്പോഴാണ് പെട്ടെന്ന് നബി ഉണർന്നുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ എന്തോ അപകടത്തിൽ നിങ്ങൾ പെട്ടുപോയി എന്നാണ് തോന്നുന്നത് എന്ന് റസൂൽ ചോദിച്ചപ്പോൾ കാലെടുത്തു. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു സാധിച്ചു. നബിസ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിനെ അവിടെ വെച്ചിട്ട് ജന്തുവിന്റെ ആക്രമണത്തിന് വിധേയാവേണ്ടി വന്നു അവരുടെ കാലിൽ എന്ന്, അങ്ങനെ കാലിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഊതിക്കൊടുത്തു അല്ലെങ്കിൽ തുപ്പിക്കൊടുത്തു, അങ്ങനെ പ്രാർത്ഥിച്ച അതോടുകൂടി അത് സുഖപ്പെടുകയും ചെയ്തു എന്ന സംഭവങ്ങളൊക്കെ നാം ഈ ഹിജ്റ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ഇവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വിഷയമല്ലെങ്കിലും അബൂബക്കർ സിദ്ദീഖിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വിഷയത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി പറയൽ അനിവാര്യമായതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുവരെ പറഞ്ഞതിനെ നമ്മൾ നിന്നിട്ടൊരു ഇബാദത്തായി സ്വീകരിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖോടുകൂടി നമുക്കും സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരേതൊരു ദീനിന് വേണ്ടി പോരാടിയോ, ഏതൊരു ദീനിന് വേണ്ടി അവർ ജീവിച്ചോ, അതേ ദീനിന് വേണ്ടി പോരാടുവാനും ജീവിക്കുവാനും മരണം വരെ ജീവിക്കുവാനും മുഅ്മിനീങ്ങളായി മരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശഫാഅത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കുവാനും നാം എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അർഹമു റഹീമായ നാദാ, നിന്റെ അടിമകളായ ഈ സാധുക്കളായ ഞങ്ങൾ ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് എൽമി കേൾക്കാൻ വേണ്ടി നീ ബഹുമാനിച്ച് ആദരിച്ച ദിവസത്തിലും നാട്ടിലും ഇരുന്നതായ ഈർത്തത്തെ നീ ഒരു ഇബാദത്തായി സ്വീകരിക്കണേ രക്ഷിതാവേ. ഈ സദസ്സോട് വിടവാങ്ങുമ്പോൾ യാതൊരു പാപമില്ലാതെ പാപമോചിതരായിട്ട് വിടവാങ്ങാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ. ഈ നാട്ടിനെ ബഹുമാനിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതുപോലെ ബഹുമാനിക്കാനും ആദരിക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണേ രക്ഷിതാവേ. ഈ നാട്ടിലും ലോകത്തിലെവിടെയും ജീവിക്കുമ്പോൾ ഇസ്ലാമാകുന്ന ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായി മതത്തിന്റെ ചിഹ്നങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ആരെയും ഭയപ്പെടാതെ കൂട്ടാതെ പേടിക്കാതെ ആ ചിഹ്നത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രായോഗികമാക്കിയും കൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ. തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കി, വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കി, നിന്റെ കഴിവും കൽപ്പും മനസ്സിലാക്കി, നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് നിന്നോട് മാത്രം ആരാധിച്ച് നിനക്ക് വേണ്ടി മാത്രം നിന്നെ മാത്രം ആരാധിച്ച് നിന്നോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി മാത്രം അറുത്ത് നിനക്ക് വേണ്ടി മാത്രം നേർച്ചയാക്കി നിന്റെ അടിമകൾ ആയും കൊണ്ട് നിന്റെ കീഴാണ് നിറഞ്ഞുകൊണ്ട് നിന്റെ ദൂതനാകുന്ന നബിഗുണ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വിധി വിലക്കുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ട് ജീവിക്കുന്ന ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കണേ രശീദാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.